السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. എൽമ സ്വീകരിക്കേണ്ടത് ആരിൽ നിന്ന് എന്ന നമ്മുടെ തുടർച്ചയായിട്ടുള്ള ക്ലാസിൻ്റെ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചതിൻ്റെ അത് തുടങ്ങി വച്ചു, അതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. നമ്മൾ വിശദീകരിച്ചു വന്നത് തസ്കിയത്തിനെ സംബന്ധിച്ചായിരുന്നു. തസ്കിയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് എന്നും അത് ഏതൊക്കെ രൂപത്തിൽ ഉണ്ടായിത്തീരുന്നതാണ് എന്നും അതിനെ സംബന്ധിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭ പണ്ഡിതനായ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുള്ള വിശദീകരിച്ചത് എന്താണ് എന്നത് നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹത്തോട് ഉന്നയിച്ച ചോദ്യം, തസ്കിയത്തില്ലാതെ ചിലർ ക്ലാസ് എടുക്കുന്നു, എന്നാൽ തസ്കിയത്തില്ലാത്തവരിൽ നിന്ന് എൽമ സ്വീകരിക്കുന്നത് പണ്ഡിതന്മാർ അനുവദിച്ചിട്ടില്ല എന്ന് ചില ആളുകൾ പറയുകയും അത് ഞങ്ങൾക്കിടയിൽ വസ്വാസുണ്ടാക്കുകയും പല ആളുകളും ഇത്തരത്തിലുള്ള ക്ലാസുകളും ദർസുകളും അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വിഷയത്തിലുള്ള ശരിയായിട്ടുള്ള നിലപാട് എന്താണ് എന്നതായിരുന്നു അദ്ദേഹത്തോട് ഉന്നയിച്ച ചോദ്യം. അതിന്റെ ഉത്തരം അദ്ദേഹം പറഞ്ഞത് നമ്മൾ വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞത് തസ്കിയ നിർബന്ധമാണ്, എന്നാൽ ആ തസ്കിയ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് മൂന്ന് രൂപത്തിലാണ് തസ്കിയ വരുന്നത്. അതിൻ്റെ ഒന്നാമത്തെ രൂപം ലോകത്തുള്ള പ്രമുഖരായ സലഫി പണ്ഡിതന്മാർ ഇബാറുകളിൽപ്പെട്ട ആളുകൾ അയാളെക്കുറിച്ച് പറയുന്നു, അയാളിൽ നിന്ന് നിങ്ങൾക്ക് എൽമ സ്വീകരിക്കാം, ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ രൂപം. ഇന്ന ആളിൽ നിന്ന് നിങ്ങൾക്ക് എൽമ സ്വീകരിക്കാം എന്നവർ വ്യക്തമായി ഗണ്ഡിതമായി ആ പണ്ഡിതന്റെ പേര് പറഞ്ഞുകൊണ്ട് അയാൾ ശരിയായ സലഫിയത്തിലും ശരിയായ മനഹജിലുമാണ്, അതുകൊണ്ട് അയാളിൽ നിന്ന് നിങ്ങൾക്ക് എൽമ സ്വീകരിക്കാം എന്ന് പറയുന്നതാണ് തസ്കിയത്തിന്റെ ഒന്നാമത്തെ രൂപം. എന്നാൽ അതൊരു രൂപം മാത്രമാണ്. തസ്കിയത്തിന്റെ രണ്ടാമത്തെ രൂപം അദ്ദേഹം പറഞ്ഞത്, അപ്പൊ ഇത് മാത്രമാണ് തസ്കിയ എന്നാണ് പലരും തെറ്റിദ്ധരിച്ചു വച്ചിട്ടുള്ളത്. അത് അബദ്ധമാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കൃത്യമായി വായിച്ചു കേൾപ്പിച്ചത്. ഇനി ഈ വിഷയത്തിൽ
മറ്റുള്ള സലഫി പണ്ഡിതന്മാരുടെ നിലപാട് കൂടി എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തോട് ഉന്നയിച്ച ഈ ചോദ്യം ഉന്നയിച്ചത് കേരളത്തിലെ ആളുകളല്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് പലരും ഇത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിൽ സൃഷ്ടിക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം തസ്കിയത്തിന്റെ രണ്ടാമത്തെ രൂപം വിശദീകരിച്ചത്. രണ്ടാമത്തെ രൂപം അയാളൊരു മുദ്ദരിസായി, ഒരു ആലിമായി അയാൾ മഷ്ഹൂറായിട്ടുണ്ട്. ലോകത്തുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരൊന്നും അദ്ദേഹത്തെ വിമർശിച്ചിട്ടില്ല, അദ്ദേഹത്തെ ജർഹ് ചെയ്തിട്ടില്ല. ഇതിന് അദ്ദേഹം പറഞ്ഞു, തസ്കിയത്തുൻ സുക്കൂത്തിയ, അയാൾ അറിയപ്പെട്ടിരിക്കുന്നു, അഹ്ലു സുന്നയുടെ ആദർശം അത് പ്രചരിപ്പിക്കുന്ന ഒരു പണ്ഡിതനായി അയാൾ ലോകത്ത് അല്ലെങ്കിൽ ആ നാട്ടിൽ അയാൾ അറിയപ്പെട്ട ആളാണ്. അപ്പൊ ഇതൊരു തസ്കിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുണ്ടാവും, അയാളോട് ചോദിച്ചിട്ട് നിങ്ങളെ പറ്റി ഷെയ്ഖ് റബി പറഞ്ഞ തസ്കി എന്ന് കാണിച്ചിട്ട് എന്ന് ചോദിച്ചാൽ അയാളുടെ അടുത്ത് തസ്കിയ ഉണ്ടാവില്ല. ഈ തസ്കിയ അയാളടുത്ത് ഉണ്ടാവുള്ളൂ. അയാൾ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അയാള് അഹ്ലു സുന്നത്തിന്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ അറിയപ്പെട്ടൊരു പണ്ഡിതനായിരിക്കും. പക്ഷെ അയാളോട് ചോദിച്ചാൽ ഷെയ്ഖ് ബാസമൂൽ നിങ്ങളെ പറ്റി പറഞ്ഞ ക്ലിപ്പ് ഒന്ന് കേൾക്കട്ടെ, അല്ലെങ്കിൽ ഷെയ്ഖ് റബി നിങ്ങളെ പറ്റി പറഞ്ഞ ഒന്ന് കേൾക്കട്ടെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അയാളുടെ അടുത്ത് എടുത്തു തരാണ്ടാവില്ല. അപ്പൊ അയാളത്തിൽ നിന്ന് എൽമി സ്വീകരിക്കാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥമല്ല. അപ്പൊ തസ്കിയത്തിന്റെ രണ്ടാമത്തെ രൂപതാണ്. മൂന്നാമത്തെ രൂപമായിട്ട് അദ്ദേഹം വിശദീകരിച്ചത് അയാളുടെ ഇൽമ്, അയാളുടെ അമലാണ് അയാൾക്കുള്ള തസ്കിയ. അത് പറഞ്ഞതിന്റെ അർത്ഥം അയാളെ പഠിപ്പിക്കുന്നത് അഹ്ലു സുന്നയുടെ ഗ്രന്ഥങ്ങളാണ്, അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരെ അയാൾ അംഗീകരിക്കുന്നു, അതേപോലെ തന്നെ ശരിയായ മൻഹജാണ് അയാൾക്കുള്ളത്, അയാളുടെ ജീവിതം ശരിയായ സലഫിയത്ത് അനുസരിച്ചിട്ടാണ്. അപ്പൊ എങ്ങനെ അയാളെ പ്രചരിപ്പിക്കുന്നത്? അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളും അഹ്ലു സുന്നയുടെ ആദർശവും സലഫിയത്തിന്റെ മനഹജും ഉസൂലുകളുമാണ് അയാളെ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അയാളുടെ ഇൽമാണ് അയാൾക്കുള്ള തസ്കിയ. ഇതാണ് അതിന്റെ മൂന്നാമത്തെ രൂപം പറഞ്ഞത്. അപ്പൊ ഈ മൂന്ന് രൂപത്തിലും തസ്കിയ ആവാം എന്നുള്ളതാണ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ല നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ഇതൊക്കെ ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരുടെ നിലപാടുകളാണ്. ഇവിടെ രണ്ടാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി ഒരാൾക്ക് ഒരു തസ്കിയ കൊടുത്തു, അങ്ങനെ തസ്കിയ ഉണ്ട് എന്ന് കരുതി എല്ലാ സന്ദർഭത്തിലും അല്ലെങ്കിൽ അത് അയാളിൽ നിന്ന് തന്നെ ഇൽമ സ്വീകരിക്കണം എന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണോ യഥാർത്ഥത്തിൽ? അല്ല എന്നുള്ളതാണ്. ഷെയ്ഖ് വാസമൂലോ അല്ലെങ്കിൽ ഷെയ്ഖ് റബിയോ കൊടുത്ത തസ്കിയ ഒരാളുടെ അടുത്തുണ്ട്, പക്ഷെ അയാളുടെ ജീവിതം യഥാർത്ഥ സലഫിയത്തിനെതിരാണെങ്കിൽ അല്ലെങ്കിൽ അയാളെ പ്രചരിപ്പിക്കുന്ന ആദർശം സലഫിയത്തിന്റെ ആദർശങ്ങൾക്കെതിരാണെങ്കിൽ ആ തസ്കിയ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം അയാളിൽ നിന്ന് ഇൽമു സ്വീകരിച്ചോളന്നില്ല, ഇൽമു സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിന്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു, തബ്ലീഗ് ജമാഅത്തിന് പല സലഫി പണ്ഡിതന്മാരും തസ്കിയ കൊടുത്തിട്ടുണ്ട്. അവരത് പലപ്പോഴും അത് പ്രചരിപ്പിക്കാറുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് ഞങ്ങളെപ്പറ്റി പറഞ്ഞത് ദാ, പക്ഷെ പണ്ഡിതന്മാർ അവരെ ജർഹ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജർഹിനാണ് അവിടെ മുൻഗണന കൊടുക്കേണ്ടത്. ഈ ഒരു ചോദ്യം ഇന്ന് ജീവിച്ചിരിക്കുന്ന കിബാറുകളിൽപ്പെട്ട ഷെയ്ഖ് റബീബിന് ഖാദി അൽ മദ്ഖലിയോട് ഈ ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം അതിന് കൊടുത്ത വിശദീകരണം വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ട ചില മറുപടികളാണ് അദ്ദേഹം കൊടുത്തത്. കാരണം അദ്ദേഹം പറഞ്ഞെന്ന് ചോദിച്ചാൽ ചില കള്ളന്മാരുണ്ട്, ഈ കള്ളന്മാർ ചെയ്യണ എന്താ അറിയോ, ഞങ്ങളുടെ കൂടെ നടക്കും, ഞങ്ങളുടെ കൂടെ നിസ്കരിക്കാണ്ടാവും, ഞങ്ങളുടെ കൂടെ നടന്നിട്ട് നല്ല ആളായിട്ട് ഞങ്ങളുടെ കൂടെ പറ്റിക്കൂടി, ഞങ്ങളുടെ ദർശനം ഇരിക്കും, നിന്റെ കൂടെ നിസ്കരിക്കാണ്ടാവും എന്നിട്ട് തസ്കിയത്ത് വാങ്ങിപ്പോയിട്ട് സലഫിയത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില കള്ളന്മാരുണ്ട്. അവരീ തസ്കിയെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്? ജനങ്ങളെ പറ്റിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ സൂക്ഷിക്കണമെന്നാണ് ഷെയ്ഖ് റബി ഹഫിളഹുല്ല പറഞ്ഞത്. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എന്നിട്ട് ഷെയ്ഖ് റബി പറയുന്നത്, ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സംഘടനയെ ഞങ്ങൾ ലാഹിറായിട്ട് കാണുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഞങ്ങൾ തസ്കിയെ കൊടുക്കുക. അപ്പൊ ഇത് ചൂഷണം ചെയ്യുന്നുണ്ട് ചില ആളുകൾ ഞങ്ങളുടെ കൂടെ പറ്റിക്കൂടി നിന്നിട്ട്. ഞാൻ സലഫിയാണെന്ന് പറയും, അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എന്റെ കൂടെ നിസ്കരിക്കാണ്ടാവും, എന്റെ കൂടെ അങ്ങോട്ട് നടക്കുമ്പോ ഉണ്ടാവും, ഇങ്ങോട്ട് നടക്കുമ്പോ ഉണ്ടാവും, തസ്കീയം വാങ്ങി പോയിട്ട് സലഫിയത്തിന് വിരുദ്ധമായിട്ടുള്ളത് ഇവര് പ്രചരിപ്പിക്കും. ഇങ്ങനെയുള്ള കള്ളന്മാർക്കെതിരെ അദ്ദേഹം ആയത്തും തിരിച്ചുകൊണ്ട് അവരതിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല അത്തരത്തിലുള്ള തസ്കീയങ്ങൾ വലിച്ചെറിഞ്ഞോളി, അത് സ്വീകരിക്കേണ്ട യാതൊരു ബാധ്യതയും നിങ്ങൾക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷെയ്ഖ് റബീഇന്റെ തസ്കിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുന്നത് അത് നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് ഞാനതൊന്ന് വായിക്കണം. ഇനി നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത് ഒരു കാര്യം കൂടിയുള്ളു. അപ്പൊ അതിന്റെ മുമ്പ് ഇത് നമ്മളൊന്ന് പൂർത്തിയാക്കുന്നത് നല്ലതാണ്. കാരണം വെറൊരു സുലൈമാൻ റുഹൈലിയല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ച് നടക്കണ്ടല്ലോ. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് ഇതില് മജ്ഹൂലായ ആളുകളിൽ നിന്ന് ഇൽമു സ്വീകരിക്കുന്നതിനെ പറ്റിയാണ്. അഡ്രസ് ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ അവരെവിടുന്നാണ് പഠിച്ചതെന്നുള്ളത് അറിയില്ല, അവരാരിൽ നിന്നാണ് ഇൽമു സ്വീകരിക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല. അതേപോലെ തന്നെ ബിദഅത്തിന്റെ ആൾക്കാരുണ്ടാവും, അതേപോലെ തന്നെ ഹവക്കനുസരിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ടാവും. അവരിൽ നിന്നുള്ള ഇൽമു സ്വീകരിക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം കൂടി നമുക്കിതിൽ സംസാരിക്കാനുള്ളൂ. അതുകൊണ്ട് ഏതാണ്ട് ഈ വിഷയം നമുക്ക് പൂർത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇൽമു സ്വീകരിക്കേണ്ടതിന്റെ ഒന്നാമത്തെ മാർഗം കിബാറുകളിൽ നിന്ന്, അതിന് സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശിഷ്യന്മാർ, അവരുടെ ശിഷ്യന്മാർ അവരിൽ നിന്ന് നേർക്കുന്നേരം ഇൽമു സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ആ രൂപത്തിലാണ് അതിന്റെ ഘടന വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് കിതാബുകളിൽ നിന്ന് ഇൽമു സ്വീകരിക്കാം അതിന്റെ രീതി പറഞ്ഞു. ഒന്നും തിരിയാത്ത ആളുകൾ, ഫേലും ഫായിലും തിരിയാത്ത ആളുകൾ, അല്ലെങ്കിൽ അതിന്റെ സാങ്കേതികമായ ശബ്ദങ്ങളെക്കുറിച്ചോ അതിന്റെ നിയമങ്ങളെക്കുറിച്ചോ അതിന്റെ ഉസൂലുകളോ കായിദകളോ അതിന്റെ ബാക്കിയുള്ളതൊന്നും അറിയാത്ത ആളുകൾ കിതാബ് നേരിട്ട് ഇൽമു സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, അങ്ങനെ കിതാബ് പഠിച്ചിട്ട് പണ്ഡിതന്മാരായി ചവയുന്ന ആളുകളിൽ നിന്ന് ഇൽമു സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മൾ പറഞ്ഞു. എന്നാൽ ഒരാൾക്ക് അതിനെ സംബന്ധിച്ച് പൂർണ്ണമായ ഇൽമുണ്ട്, അയാൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ തിരിയും, കിതാബ് തിരി, അയാൾ പണ്ഡിതന്മാരത്ത് കുറച്ച് പോയിട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരോട് ചോദിക്കുന്ന ആളാണ്, കിതാബ് തിരിയുന്ന ആളാണ്, എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഫത്വകൾ. എന്നാൽ ഇതൊന്നും തിരിയാത്ത ആളുകൾ ഒരു കിതാബ് എടുത്തിട്ട് അവര് പണ്ഡിതന്മാരായി നടിച്ചിട്ട് അവര് ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കുക, അവരിൽ നിന്ന് ആളുകൾ ഇൽമു സ്വീകരിക്കുക, അതിനെപ്പറ്റി വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ള പറഞ്ഞത്, അവർക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ, അതിന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായ സംഭവം നമ്മൾ പറഞ്ഞു. മുറിവേറ്റ ആൾ, അയാൾക്ക് ജനാബത്തുണ്ടായി, ഞാൻ കുളിക്കേണ്ടതുണ്ടോ എന്ന് അയാൾ ചോദിച്ചു, അതല്ല തയമം ചെയ്താൽ മതിയോ? ജാഹിലിയങ്ങൾ കൊടുത്ത മറുപടി, നിങ്ങൾ കുളിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞ് അയാൾ കുളിച്ചു, അയാൾ മരണപ്പെട്ടു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അയാളെ കൊന്നു എന്നാണ്, അള്ളാഹു നിങ്ങളെയും കൊന്നിരിക്കുന്നു എന്നിട്ട് ചോദിച്ച് പഠിക്കണമെന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ ഉദ്ധരിച്ചു. പിന്നീട് അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഈ വിഷയമാണ് തസ്കിയ സംബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിൽ വരുന്ന ചില ചോദ്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷെയ്ഖ് ഉബൈദുൽ ജാബിരി ഹഫിളഹുല്ല അദ്ദേഹത്തോട് ഒരു ചോദ്യം, ഒരു സ്ത്രീയെ സംബന്ധിച്ച്, അവള് ക്ലാസ് എടുക്കുന്ന ഒരു സ്ത്രീയാണ്, പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ ശ്രവിച്ച് ആ രൂപത്തിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ പറ്റുമോ? അം അന്നഹ തഹ്താജ് ഇല അൻ തുസക്ക മിന ശൈഖ്, അതല്ല അവൾക്ക് തസ്കിയ, ഏതെങ്കിലും ഒരു ശൈഖിൽ നിന്നുള്ള തസ്കിയ വേണ്ടതുണ്ടോ? അതാണ് ചോദ്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിനുശേഷം നമുക്ക് ഷെയ്ഖ് റബീ ഹഫിളഹുല്ല പറഞ്ഞ നമുക്ക് വായിക്കാം. ഇത് ചോദിക്കുന്നത് ഷെയ്ഖ് ഉബൈദുൽ ജാബിരി ഹഫിളഹുല്ലയോടാണ് ഈ ചോദ്യം. അവൾ ക്ലാസ് എടുത്തുകൊണ്ട് ഇതൊരു സ്ത്രീയാണ്. അപ്പൊ അവൾക്ക് ഏതെങ്കിലും ഒരു ഷെയ്ഖിൽ നിന്നുള്ള, പണ്ഡിതന്മാരിൽ നിന്നുള്ള തസ്കിയ നിർബന്ധമാണോ ക്ലാസ് എടുക്കാൻ, അല്ലെങ്കിൽ അവളിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ? ഇതാണ് ചോദ്യം. അപ്പൊ അദ്ദേഹം, ഇതിന്റെ ഓഡിയോ നമുക്ക് ലഭ്യമാണ്, വായിക്കുന്നതിൽ ചില വ്യക്തമാകാത്ത ചില ഭാഗങ്ങൾ വരുന്നുണ്ട്, എന്നാൽ ഓഡിയോ ആണ്, അത് രേഖപ്പെടുത്തിയതാണ്. അപ്പൊ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് എനിക്ക് ആദ്യമായി നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്, ഓരോ മുസ്ലിമും മുസ്ലിമത്തും മതത്തിൽ അവഗാഹന നേടണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീനി. ആ ഹദീസ് അദ്ദേഹം ഓർമ്മിപ്പിച്ചു, അള്ളാഹു ഒരു മനുഷ്യന് ഖൈറ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് മതത്തിൽ അറിവ് കൊടുക്കുന്ന പറഞ്ഞ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ പറയാറുണ്ട് അൽഹംദുലില്ലാഹ് ഖൈറാണ്, എന്താ ഖൈറാണ്, നമ്മൾ ഖൈറാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നല്ല വാഹനമുണ്ട്, നല്ല വീടുണ്ട്, മക്കളുണ്ട്, സന്താനങ്ങളുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഖൈറാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ അതൊന്നും ഖൈറ് അള്ള നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവല്ല. അത് കാഫിറുകൾക്ക് അള്ള കൊടുക്കും, നല്ല സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ. അള്ള ഒരു മനുഷ്യന് ഖൈറ് കൊടുത്തിട്ടുണ്ടോ അല്ലേ എന്നുള്ളതിന്റെ തെളിവായിട്ട് ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താ? അള്ള ഒരു മനുഷ്യന് ഖൈറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ദീൻ അറിയാം. എങ്ങനെ നമസ്കരിക്കേണ്ടി, എങ്ങനെയാണ് ഇസ്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെ ഹജ്ജ് ചെയ്യേണ്ടത്, എങ്ങനെ ഉംറ ചെയ്യേണ്ടത്, എങ്ങനെ നോമ്പ് നോക്കേണ്ടത്, ആളുകളോട് എങ്ങനെയൊക്കെ പെരുമാറണം, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്, സൃഷ്ടികളോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്, മാതാപിതാക്കളോടുള്ള കടമകൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ രൂപത്തിൽ മതത്തിലുള്ള അവഗാഹം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടോ അയാൾക്ക് ഖൈറ് കിട്ടിയിട്ടുണ്ടെന്നാണ്. എന്നിട്ട് ഷെയ്ഖ് പറയുന്നത് അതിന്റെ ഒരു മഫ്ഹൂമ മുഖാലഫ, അതിനെതിരായിട്ടുള്ള ഒരു അർത്ഥം അദ്ദേഹം പറയണം. അപ്പൊ ഒരാൾക്ക് മതത്തിൽ അറിവില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ മനുഷ്യൻ അള്ള ഖൈറ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ആ ഹദീസ് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു സ്ത്രീ ഈ വിഷയത്തിൽ പുരുഷനെ പോലെ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് പണ്ഡിതന്മാരായി ചമയുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരിൽ നിന്നൊന്നും എൽമു സ്വീകരിക്കാൻ പാടില്ല. ബലാബുദ്ദമിന തസ്കിയ, തസ്കിയത്ത് നിർബന്ധമാണ്. എന്നിട്ട് അദ്ദേഹം ഇമാം മാലിക്കിൽ നിന്നുള്ള പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണി അദ്ദേഹം എടുത്തു ധരിക്കുകയാണ്. ഇമാം മാലിക്ക് അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം പറയുന്ന ഒരു വാചകം അദ്ദേഹം എടുത്തു ധരിക്കുന്നു, മാ അഫ്തൈതു ഹത്താ അദിനലി സബ്ഊന മിൻ മശായിഖി, എന്റെ 70 ശൈഖന്മാരിൽ നിന്ന് പെർമിഷൻ കിട്ടിയതിനു ശേഷമാണ് ഞാൻ ഫത്വ കൊടുക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. ഇന്ന് മുഫ്തികളെ കൊണ്ട് തടഞ്ഞിട്ട് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത് നമുക്കിടയിലുള്ളത്. ഓൺലി ഫത്വ, അതിന്റെ ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ട്, അതിൽ സ്പെഷ്യലിസ്റ്റ് ചെയ്ത ആൾക്കാർ, അവർക്ക് വേറെ അതൊന്നും വിഷയങ്ങളൊന്നും അവർക്കറിയില്ല, വെറും ഫത്വന്റെ ആളുകളാണ് അവരെ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, 70 ഷെയ്ഖന്മാർ എനിക്ക് പെർമിഷൻ നൽകിയിട്ടാണ് ഞാൻ, പെർമിഷൻ കിട്ടിയതിന് ശേഷം അല്ലാതെ മാ അഫ്തൈതു, ഞാൻ ഫത്വ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഖീല. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഇമാം മാലിക്കിനോട്, ഇത് ഷെയ്ഖ് തിരിക്കാണ് കേട്ടോ, വലവുലം യഅ്ദനുലക, അവർ താങ്കൾക്ക് പെർമിഷൻ തന്നിട്ടില്ലായിരുന്നെങ്കിലോ, പോയിട്ട് ജനങ്ങൾക്ക് ഫത്വ കൊടുത്തോ, പഠിപ്പിച്ചു കൊടുത്തോ, നീ അതിന് യോഗ്യത നേടിയിട്ടുണ്ട് എന്നുള്ള അനുവാദം ആ ഷെയ്ഖിൽ നിന്ന് താങ്കൾക്ക് ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിലോ. ഇമാം മാലിക്കിന്റെ മറുപടി, മാഫ്തേത്തു, എങ്കിൽ ഞാൻ ഫത്വ കൊടുക്കൂല. ചില ആൾക്കാരെ വിചാരം ഫത്വ കൊടുക്കൽ നിർബന്ധമാണെന്നല്ല, ഫത്വ കൊടുത്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ ആയിത്തീരും എന്നുള്ളതാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് മാഫ് ചെയ്തു, എങ്കിൽ ഞാൻ ഫത്വ കൊടുക്കില്ലായിരുന്നു. അപ്പൊ ഇതിന്റെ ഗൗരവമാണ് മനസ്സിലാക്കേണ്ടത്. ഈ സംഭവം അദ്ദേഹം ഉദ്ധരിച്ചു, ഷെയ്ഖ് ഉബൈദുൽ ജാബിർ ഉദ്ധരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ തസ്കിയ എന്നുള്ളത് 3 രൂപത്തിലാണ്. നേരത്തെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി അഫ്ലഹുല്ലാ പറഞ്ഞതുപോലെ അദ്ദേഹം ആ 3 രൂപങ്ങൾ, 4-ാമത്തെ ഒരു രൂപം കൂടി അദ്ദേഹം പറഞ്ഞു. ഒന്ന്, പണ്ഡിതന്മാർ പറയണം ഇയാൾ ശരിയായ മൻഹജിലും ശരിയായ ഉസൂലുള്ള ആളാണ്, അഹ്ലു സുന്നന്റെ ആളാണ്. ഇതാണ് 1-ാമത്തെ രീതി. 2-ാമത്തെ രീതി, അയാൾ അറിയപ്പെടണം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതാണ് 2-ാമത്തെ രീതി. അയാളൊരു ആലിമാണ്, ശരിയായ സലഫിയത്ത് പ്രചരിപ്പിക്കുന്ന ആളാണ്. ഇതാണ് അയാൾക്കുള്ള 2-ാമത്തെ തസ്കിയ. 3-ാമത്തത്, അയാളുടെ ഇൽമാണ് അയാൾക്കുള്ള തസ്കിയ, അയാളെ പ്രചരിപ്പിക്കുന്ന, അയാളെ പഠിപ്പിക്കുന്ന ഇൽമാണ്. 4-ാമത്തത് ഒന്നുകൂടി എടുത്തു പറയുന്നത്, അയാളെ പണ്ഡിതന്മാർ ജർഹ് ചെയ്യാതിരിക്കണം. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താ? ചില ആൾക്കാർ ഈ തസ്കിയും പിടിച്ചിട്ട് നടക്കുന്നുണ്ടാവും, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ. പക്ഷെ അയാളുടെ ജീവിതം സലഫിയത്തിനെതിരായിരിക്കും, അല്ലെങ്കിൽ അയാളെ പ്രചരിപ്പിക്കുന്ന ആദർശം സലഫിയത്തിനെതിരായിരിക്കും. പക്ഷെ അയാളുടെ കയ്യിൽ എന്തുണ്ടാവും? നമ്മളിതിനെ എതിർത്താൽ ഇതാ ബാദുമുലിന്റെ ഫത്വ, അല്ലെങ്കിൽ ഷെയ്ഖ് റബീന്റെ ഫത്വ. അപ്പൊ അങ്ങനെയുള്ള കള്ളന്മാരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഷെയ്ഖ് ഉബൈദുൽ ജാബിരി ഹഫിളഹുല്ല അദ്ദേഹം എടുത്തു പറയുന്നത്, ജർഹ് ചെയ്യാതിരിക്കണം. അങ്ങനെ ജർഹ് ചെയ്താൽ ആ ജർഹിനെ മുന്തിക്കണം. കാരണം ജർഹി എന്നുള്ളത് വ്യക്തമാണ്, തഅദീൽ അയാൾ ഓക്കെ ആണെന്നുള്ളത് അത് മൊത്തത്തിൽ ലാഹിറായിട്ട് കാണുന്ന രൂപത്തിൽ അയാൾക്ക് കൊടുക്കുന്ന ഒരു തസ്കിയ മാത്രമാണ്, പറച്ചില് മാത്രമാണ്. പക്ഷെ വ്യക്തമായി അയാൾക്കെതിരെ ജർഹ് വന്നിട്ടുണ്ടെങ്കിൽ ആ ജർഹിനെ മുന്തിക്കണം എന്നർത്ഥം. അപ്പൊ ഈ നാല് കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ആ സ്ത്രീക്ക് പിന്നെ കൊടുക്കുന്ന ഉപദേശമാണ്. അപ്പൊ ഇത് വായിച്ചത് എന്തിനാണ്? സുലൈമാനു റുഹൈലി മാത്രമല്ല ഇത് പറഞ്ഞിട്ടുള്ളത്, ഈ തസ്കിയന്റെ രൂപങ്ങള്. അപ്പോ ഇങ്ങനെയുള്ള രൂപങ്ങള് വ്യത്യസ്തമായ രൂപത്തിലാണ്, വ്യത്യസ്തമായ അവസ്ഥകൾ ഈ തസ്കിയക്ക് ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. കാരണം നമ്മൾ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പല പണ്ഡിതന്മാരും ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെടുന്ന പല പണ്ഡിതന്മാരും നമ്മുടെ കേരളത്തിലുണ്ട്, ശരിയായ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്ന് ഏറ്റവും ബന്ധപ്പെടുന്ന അഹ്ലു സുന്നയിൽ നിന്ന് സ്വീകരിക്കുന്ന ആളുകൾ, ഇവരുടെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടി അല്ലെങ്കിൽ അവർ തിരിച്ചുകൊണ്ട് ചോദിക്കുന്നത് എവിടെ ഷെയ്ഖ് റബീന്റെ തസ്കി എവിടെ? അപ്പൊ അവർക്ക് ക്ലിപ്പ് കളിപ്പിച്ചു കൊടുത്തെങ്കിൽ അവർ ആ ഇൽമു സ്വീകരിക്കുള്ളൂ എന്നർത്ഥം. അപ്പൊ അതൊരു തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കണം. അത് തസ്കിയന്റെ ഒരു രൂപം മാത്രമാണ്, ബാക്കി പറഞ്ഞ ഈ മൂന്ന് രൂപങ്ങളുണ്ട്. ഇനി തസ്കിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ഷെയ്ഖ് ഇന്ന ആളിൽ നിന്ന് ഇൽമു സ്വീകരിച്ചോ എന്ന് നെസ്സായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെതിരെ ജർഹ് വന്നിട്ടുണ്ടെങ്കിൽ ആ തസ്കിയ വലിച്ചെറിയണം, ആ തസ്കിയക്ക് പ്രസക്തി അവിടെ നഷ്ടപ്പെടും. ഇനി കേട്ടോ, ഷെയ്ഖ് റബീ ബിൻ ഹാദി അൽ മദ്ഖരി, അദ്ദേഹം നമുക്കറിയാവുന്ന ജീവിച്ചിരിക്കുന്ന കിബാറുകളിൽപ്പെട്ട പ്രഗത്ഭനായ സലഫി പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചു. എന്ത്? ചില പണ്ഡിതന്മാര് ഇങ്ങനെ തസ്കിയ കൊടുത്തിട്ടുണ്ടാവും, എന്നാൽ അവരെ പറ്റി ജർഹ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ജർഹിനെയാണോ മുന്തിക്കേണ്ടത്, അതല്ല തസ്കിയനാണോ മുന്തിക്കേണ്ടത്? ജർഹുൽ മുഫസ്സർ ഉണ്ട്, തഅദീലുൽ മുബ്ഹം. അപ്പോ ആ തഅദീലിനേക്കാൾ മുന്തിക്കേണ്ടത് ജർഹിനെയാണോ എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. രണ്ടാമതൊരു ചോദ്യം, ഈ തത്വം ഇത് സംഘടനകൾക്ക് ബാധകമാക്കാൻ പറ്റുമല്ലേ? ഏത്, ഈ വ്യക്തികൾക്കുള്ള ഈ തത്വം, അതായത് ഒരാളുടെ കയ്യിൽ ഈ തസ്കിയുണ്ട് അല്ലെങ്കിൽ തഅദീലുണ്ട് പണ്ഡിതന്മാർ അയാളെ കുറിച്ച് പറഞ്ഞ, അതിനെതിരെ ജർഹ് വന്നു, അപ്പൊ ആ ജർഹിനെയാണോ മുന്തിക്കേണ്ടത് അതല്ല തഅദീലിനെയാണോ മുന്തിക്കേണ്ടത്? ഇതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ തത്വം ഇസ്ലാമിക സംഘടനകൾക്ക് ബാധകമാക്കാൻ പറ്റുമോ? ഇത് വളരെ വിശദമായിട്ടുള്ള ഒരു ചർച്ചയാണ്, ഷെയ്ഖ് റബീനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യത്തിലാണ് ഇതൊക്കെ വരുന്നത്. ഏത്, തബ്ലീഗ് ജമാഅത്തിനെ പറ്റി പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. തബ്ലീഗ് ജമാഅത്തിനെ പറ്റി അദ്ദേഹം ഷെയ്ഖ് ഇബ്നു ബാസിനേറ്റ് ചർച്ച ചെയ്യുന്നുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസിനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഷെയ്ഖെ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ അൻതാൽ ആൻ വിമൻസിലത്തി അഹ്മദ് ബിൻ ഹംബൽ, ആരാ ഷെയ്ഖ് റബിയെ ഷെയ്ഖ് ഇബ്നു ബാസിനോട് ചർച്ച ചെയ്യാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ താങ്കൾക്കുള്ള സ്ഥാനം ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ സ്ഥാനമാണ്, അതേപോലെ തന്നെ ഇബ്നു തൈമിയയുടെ സ്ഥാനമാണുള്ളത്, അത്രത്തോളം ഇൽമു താങ്കൾക്കുണ്ട്. ആരെ പറ്റി പറയണത്? ഷെയ്ഖ് ഇബ്നു ബാസിനെ പറ്റി. ആ ചർച്ചകളൊക്കെ ഇതിലാണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തോടുള്ള ചോദ്യം ഇതാണ്, എന്ത്, ഈ തത്വം ഇസ്ലാമിക സംഘടനകൾക്ക് ബാധകമാക്കാൻ പറ്റുമോ? അപ്പൊ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, നാം ഞാനത് മൊത്തത്തിൽ വായിക്കുന്നില്ല, നിങ്ങൾക്ക് ലഭ്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഞാൻ അടിവര ഇട്ടത് മാത്രം ഒന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്. കാരണം ഈ വിഷയത്തിൽ നമ്മളിതൊരു പഠന വിഷയം എന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പറയുന്നത്, ഹാദൽ മൽഹജു ഖായിമുൻ വ മുസ്തമിറുൻ ഇലാ യൗമിൽ ഖിയാമ ഇൻഷാല്ലാ. ഈ തത്വം തന്നെയാണ് ഖിയാമത്തുനാൾ വരെ നിലനിൽക്കേണ്ടത്, ഈ മൽഹജാണ്. എന്നിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കും. ഏത് മൻഹജ്? ഒരു പണ്ഡിതനെ പറ്റിയുള്ള തസ്കി ഉണ്ട് അല്ലെങ്കിൽ തഅദീൽ, പണ്ഡിതന്മാർ അയാളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിനെതിരായിട്ട് വ്യക്തമായ ജർഹ് വന്നു കഴിഞ്ഞാൽ ആ ജർഹിനെ മുന്തിക്കണം. ഈ മൻഹജാണെന്ത്? ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട മൻഹജ് ഇതാണ്. എന്നാ അദ്ദേഹം ഒന്നാമത് കൊടുക്കുന്ന മറുപടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതേ തത്വം ഇതേ നിയമം തന്നെയാണ് ജമാഅത്തുകൾക്ക് ഉണ്ടാകേണ്ടത്. ജമാഅത്തുകളുടെ കാര്യത്തിൽ നമ്മൾ പുലർത്തേണ്ടത് ഇതേ തത്വം തന്നെയാണ്. ഇപ്പൊ ഇഖ്വാൻ മുസ്ലിമിനെ പറ്റി പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സയ്യിദ് കുത്തുബിനെ പറ്റി അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് നടക്കണ്ട എന്നർത്ഥം. അവിടെ ജർഹ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രസക്തി പോയി. എന്നിട്ട് ഷെയ്ഖ് പറയുന്ന എന്താ അറിയോ, ഇതേ തത്വം തന്നെ ജമാഅത്തുകളുടെ വിഷയത്തിലും സംഘടനകളുടെ വിഷയത്തിലും ഇതേ തത്വം തന്നെ പരിഗണിക്കണം. ഫഖദ് യുസക്കിയ റജുൽ, കാരണം ഒരു റജുലിനെ ഒരാള് തസ്കിയത്ത് കൊടുക്കുന്നത് ബിനാൻ അല ലാഹിർ, ലാഹിറായിട്ട് കാണുന്നതിനനുസരിച്ചിട്ടായിരിക്കും. വലാ യുറ ഹഖീഖതമ അലൈഹിൽ ഖൗം, യഥാർത്ഥത്തിൽ അവരുടെ സ്ഥിതി എന്താന്നുള്ളത് അയാൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂല. കാരണം ലാഹിറായിട്ട് ഒരാൾ കാണുന്നതിനനുസരിച്ചിട്ട് ഒരാൾക്ക് തസ്കിയത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഷെയ്ഖ് പറയുന്നത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഫഖം മിൻ ഇൻസാനിൻ സക്കാഹു ഇമാം അഹമ്മദ്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ എത്ര ആൾക്കാർക്ക് തസ്കിയത്ത് കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞു ആ തസ്കിയത്ത് കൊടുത്തത് ശരിയായില്ല, അവർ ജർഹ് ചെയ്തു. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തസ്കിയ കൊടുത്ത ആളുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ജർഹ് ചെയ്തിട്ടുണ്ട്. വസക്കാ ഷാഫി ഉനാസൻ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എത്ര ആളുകൾക്ക് തസ്കിയത്ത് കൊടുത്തു, പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അവർക്ക് വ്യക്തമായ ജർഹ് കണ്ടു, അത് വ്യക്തമാക്കി. അവെന്ത് ചെയ്യണം? ഈ ജർഹിനെ ഇവിടെ മുന്തിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ അദ്ദേഹം പറയുന്നത് എന്താ അറിയോ, ഈ കള്ളന്മാരെ കുറിച്ച് പറയണം, കാരണം ചില ആൾക്കാർ വരും അയാൾ വന്നിട്ട് എന്ത് ചെയ്യും, നല്ല തോലവലിലുമായിരിക്കും, എത്തലാഹുറു ബിദ്ദീനി വന്നുസ്കി വല്ല അഖ്ലാഖി തയ്യിബ, നല്ല സ്വഭാവമായിരിക്കും, നല്ല ആരാധനയൊക്കെ ചെയ്യും, നല്ല ദീന്, വൈലാസിമു കയ്യാം, കുറെ കാലം നിന്റെ കൂടെ ഉണ്ടാവും ദിവസങ്ങളോളം. ഫത്തബ്നീഹി അലല്ലാഹി, അവനെന്ത് ചെയ്യും, ലാഹിർ അനുസരിച്ചിട്ട് ജാലക്ക് തസ്കിയ കൊടുക്കും. എന്നിട്ട് അദ്ദേഹം പറയണ ആന ഞാനും അങ്ങനെ തന്നെയാണ്, വല്ലാഹി സക്കൈതു ഉനാസൻ ഫി ഹാദൽ ആമി, ഈ വർഷത്തിൽ എത്രയോ ആളുകൾക്ക് ഞാൻ തസ്കിയ കൊടുത്തു. ഷെയ്ഖ് റബീ പറയണം, ഈ ആളുകൾക്ക് ഈ വർഷത്തിൽ കുറെ ആളുകൾക്ക് ഞാൻ തസ്കിയ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയണ വല്ലാഹി ലാസമുനി, അവരെന്റെ കൂടെ കൂടി, അവരെന്റെ കൂടെ ഉണ്ടായിരുന്നു. മമാഷാ അല്ലാ തനസക്ക വക്കത വക്കത, എന്നെ എന്നെ ആരാധനകളൊക്കെ ചെയ്തിട്ട് വക്കത, എന്റെ കൂടെ തന്നെ അവർ കൂടും. സുമലഹറലി ജർഹും, പിന്നീട് അവരുടെ ജർഹ എനിക്ക് വെളിപ്പെട്ടു, എനിക്ക് മനസ്സിലായി. ഇങ്ങനെ കുറെ ആളുകൾക്ക് ഞാൻ തസ്കി കൊടുത്തിട്ട് എന്റെ കൂടെ നടക്കും, പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവര് കള്ളന്മാരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ആന ഇതാ സ്വല്ലാമായി, ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ എന്റെ കൂടെ നിസ്കരിക്കാണ്ടാവും. വസക്ക വക്കത വദക്കറല്ല വസാഫറമായി, എന്റെ കൂടെ അവർ യാത്ര ചെയ്യും. അപ്പോ എന്നെ രൂപത്തിലൊക്കെ ഞാൻ നല്ല ആളാണെന്ന് പറഞ്ഞിട്ട് അഷ്ഹദു ബിനാ അലാമാർ ആയിത്തു, ഞാൻ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവർക്ക് തസ്കിയ കൊടുക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ലാ ഉസക്കി അലല്ലാഹി അഹദ, എന്നാ മനസ്സിലാക്കിക്കോളൂ, ഞാൻ ഒരാൾക്കും പിന്നെ തസ്കിയ കൊടുക്കുന്നില്ല, അള്ളാഹുവാണ് അത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഞാൻ തസ്കിയ കൊടുത്ത് കുറെ ആളുകളുണ്ട്, എന്നിട്ടോ അവരാ തസ്കിയും കൊണ്ടുപോകും. ലാക്കിനെഴുത്തി ഇൻസാനു നാഹർ അറഫഹു അക്സറം ഇനി, പക്ഷെ വേറൊരാൾ വരും, എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് തസ്കിയ മേടിച്ചു പോയ ആളെ പറ്റി എന്നേക്കാൾ കൂടുതൽ ആൾക്കറിവുണ്ടാവും. അങ്ങനെയാണല്ലോ, ഇത് കുറച്ചാലോ കുറച്ച് ദിവസങ്ങൾ എന്റെ കൂടെ സ്കരിക്കാനും മറ്റിങ്ങനൊക്കെ ഉണ്ടാവും, എന്റെ കൂടെ നടക്കാനുണ്ടാവും, എന്റെ കൂടെ ദർശനമുണ്ടാവും, ഞാനനുസരിച്ചിട്ട് തസ്കി എടുക്കും. ആ തസ്കി വാങ്ങിയിട്ട് അവര് പോവും, പക്ഷെ അവരെ പറ്റി നല്ലോണം അറിയുന്ന ആളുകൾ പിന്നെ എന്റെ അടുത്ത് വരും. കശഫ അൻഹു അഖ്താവ്, അവന്റെ അബദ്ധങ്ങൾ അയാൾ എനിക്ക് പറഞ്ഞുതരും. വകശഫ ഇൻദഹു അഷ്യാ തഖ്ദഹു ഫി അദാലതിഹി, അയാള് അതിന് പറ്റിയ ആളല്ല, അയാൾക്ക് കൊടുത്തത് അബദ്ധമായി പോയി, ആ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. ഫയജറഹ, അങ്ങനെ അയാൾ ജർഹ് ചെയ്യും, അപ്പൊ എനിക്കത് മനസ്സിലാകും. അപ്പൊ എന്ത് ചെയ്യണം, ആ ജർഹിനെ മുന്തിക്കണം. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയണത്, ഫജമാഅത്തുൻ, ഒരു സംഘം, ഒരു ജമാഅത്ത്, ജാഉ ഇൻദ ആലിമിൻ മിനൽ ഉലമായി, അവർ വന്നു പണ്ഡിതന്മാരുടെ അടുക്കൽപ്പെട്ട ഒരു പണ്ഡിതന്മാരിൽ നിന്ന്. വഖാല, അവർ പറഞ്ഞു, നഹ്നു ദുഇല സുന്ന, അങ്ങനെ ഒരു പാർട്ടി, ഒരു വിഭാഗം ആളുകൾ, ഒരു സംഘം, അവർ വന്നിട്ട് എന്ത് പറഞ്ഞു, അപ്പോ ഈ തസ്കിയന്റെ ഒരു കോലാണ് ആര് ഷെയ്ഖ് റബി ഹഫിളോ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ആ തസ്കിയും കാട്ടി ആരും പേടിപ്പിച്ചാ നടക്കേണ്ടതർത്ഥം, ആ തസ്കിയും കാട്ടിയിട്ട് ആരും സലഫിയത്ത് നമ്മളോടുള്ള വാശി കൊണ്ട് എന്ത് ചെയ്യണ്ട. അപ്പൊ അങ്ങനെയാണ്, നമ്മൾ എന്ത് പറഞ്ഞോ അതിനെതിര് പറയാന്നുള്ളതായിരിക്കും ചില ആൾക്കാരുടെ നിലപാട്. ഇതിനോട് വാശി കാണിച്ചിട്ട് എന്താ കാര്യം, കാരണം പണ്ഡിതന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഉലമാക്കളെ പഠിപ്പിച്ചെന്ന രീതിയാണത്. അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനെതിരായിട്ട് കാര്യമില്ലല്ലോ, നമ്മളെന്ത് പറഞ്ഞോ അതിനെതിരായ നിലപാട് സ്വീകരിക്കുക. അതുകൊണ്ട് അവനവന്റെ പരലോകം നഷ്ടപ്പെടും എന്നുള്ളതല്ലാതെ. അപ്പൊ അത് കാട്ടി പഠിപ്പിച്ചിട്ട് കാര്യമില്ലാന്നർത്ഥം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ പറയുക, ഇങ്ങനെ ഒരു സംഘം ആളുകൾ വന്നു, എന്നിട്ട് അവര് പറഞ്ഞു, എന്താ പറഞ്ഞത്, നഹ്നു നദ്ഉ ഇല സുന്ന, ഞങ്ങൾ സുന്നത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളാണ്. വനദ്ഉ ഇല തൗഹീദി, ഞങ്ങൾ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ആളുകളാണ്. വനുഹാരിബ ശിർക്ക, ഞങ്ങൾ ശിർക്കിനോട് യുദ്ധം ചെയ്യുന്ന ആളുകളാണ്. വനുഹാരിബ ഖുബൂരിയ, ഞങ്ങൾ ഖുബൂരികളോട് യുദ്ധം ചെയ്യുന്നവരാണ്. വക്കദ ഇന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. റാഫിഹിം അസ്വലാഹ, ഇതൊക്കെ ഒരു പണ്ഡിതനോട് വന്നിട്ട് അവർ പറഞ്ഞു, പ്രഗത്ഭനായ ഒരു പണ്ഡിതനോട് ഷെയ്ഖ് റബീ പറയണം. അദ്ദേഹം എന്ത് റാഫി അസ്വലാഹ, ഇവരൊക്കെ നല്ല ആളുകളാണ്, കാരണം ശിർക്കിനോട് യുദ്ധം ചെയ്യുന്ന ആളുകൾ, കുബൂരികൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകൾ, തഅവത്ത് നടത്തുന്ന ആളുകൾ, സുന്നത്ത് പ്രചരിപ്പിക്കുന്ന ആളുകൾ. കത്തബ ഇലാ മൻ യുആവിനുഹും ഫൈനഹും യദ്ഉന ഇല സുന്ന, അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ അവരെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് തസ്കിയ കൊടുത്തു. എന്താ തസ്കിയ, ഫൈനഹും യദ്ഉന ഇല സുന്ന, ഇവരൊക്കെ സുന്നത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളാണ്, ഇവരെ ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് ആ പണ്ഡിതൻ തസ്കിയ കൊടുത്തു, നിങ്ങൾ ഇവരെ സഹായിക്കണം, തസ്കിയ കൊടുത്തു. സുമറാഹനാസുമാഹോ, ആ തസ്കിയുമായിട്ട് അവര് പോയി, ഈ ഗ്രൂപ്പ് പോയി, കുറച്ചാൾക്കാര് ഇവരെ പിന്നാലെ പോയി. സുമറാഹനാസുൻ മാഹം ഖാലത്തുഹും, അവരുടെ ഇടയിൽ ജീവിച്ചു. ആഷറുഹും മിൻ തുല്ലാബിഹിം, അവരുടെ കൂടെ സഹവസിച്ചു, അവരുടെ കൂടെ ജീവിച്ചു. ഫവജദു, അവര് മനസ്സിലാക്കി, അന്നൽ ഹഖീഖത തഖ്തലിഫു തമാമൻ, യാഥാർത്ഥ്യം വസ്തുത അവര് പറഞ്ഞതിന്റെ നേരെതിര, ഇവരെന്താണോ പറഞ്ഞത് അതിനെതിരാണ് വസ്തുത. ഇവരെ യഥാർത്ഥത്തിൽ ആരാണ്, ബിദഅത്തിന്റെ ആളുകളാണ്. വഅന്നഹു സൂഫിയ, ഒരു സൂഫികളാണ്. വഅന്നഹും ഖുറാഫിയുൻ, ഒരു യഥാർത്ഥത്തിൽ ഖുറാഫികളാണ്. എന്നിട്ടാണ് ഇവരെന്ത് ചെയ്ത്, ഞങ്ങൾ സുന്നത്തിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ കുബൂരികൾക്കെതിരെ. അവ ലാഹിറായിട്ട് കണ്ട് ഒരു തെതുക്കി കൊടുത്തു. ഇവരെ പിന്നാലെ ആളുകൾ പോയി, ഇവരെ പറ്റി പഠിച്ചു, പഠിച്ചപ്പോ മനസ്സിലായി ഇവര് പ്യുവർ ഖുറാഫത്തിന്റെ ആൾക്കാരാണ്, ഖുറാഫികളാണ്, തനിച്ച് ഖുറാഫികളാണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ എന്താ ചെയ്യണ്ടേ, അവരാ തെസ്കി കൊണ്ടോ വല്ല ഫായിദ ഉണ്ടോ, ആ തെസ്കി കൊണ്ട് കാര്യമില്ല, അവിടെ ജെറഹ് വന്നു കഴിഞ്ഞു. ഫഖദ്ദമൽ അദില്ല അലാ മാ യഖൂൽ ഫയസദ്ദഖ് ഫയഖദ്ദമു അലാ തഅദീലിഹി. അപ്പോ ഷെയ്ഖ് പറയണത്, ഇങ്ങനെയുള്ള ചില ജമാഅത്തുകളുണ്ട്, ഇങ്ങനെ വരുമ്പോ ആ ജെറഹിൻ എന്ത് ചെയ്യണം, മുന്തിക്കണം. ജെറഹ് എന്ന് പറഞ്ഞ ആ അവർക്ക് അവർക്കുള്ള കുറ്റം, അവർക്കുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഈ തസ്കിയ എന്തില്ല, ഒരു വില അവിടെ തസ്കിയക്കില്ല, കാരണം വ്യക്തമായ ജെറഹ് അവരെ സംബന്ധിച്ച് അവര് ഒറിജിനൽ ഖുറാഫികളാണ്, കുബൂരികളാണ് എന്നുള്ളത് അവിടെ ബോധ്യപ്പെട്ടു. പിന്നെ ആ തസ്കിയൊക്കെ അവിടെ എന്തല്ല, ഒരു പ്രസക്തിയും അവിടെ അല്ല. അപ്പൊ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു, എന്ത്, ചില ആളുകളുണ്ട് അവരുടെ ജീവിതം സലഫിയത്തിനെതിരാണ്, അവരുടെ ജീവിതം സലഫിയത്തിനെതിരാണ്. എന്നാൽ വഖദ് സുക്കു മിൻ ഖബിൽ അഷ്ഷൈഖ് അൽ അബ്ബാദ് വഗൈറുഹു, എന്നാൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഷെയ്ഖ് അബ്ബാദിനെ പോലുള്ള അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് എന്ന് ജീവിച്ചിരിക്കുന്ന ഗൽബനായ സലഫി പണ്ഡിതനാണ് ഹഫ്ലവുള്ള, അദ്ദേഹത്തിന്റെ അടുത്തുള്ള തസ്കിയ ഇവരടുത്തുണ്ട്. പക്ഷെ ഇവരുടെ ജീവിതം എന്താണ്, സലഫിയത്തിന് എതിരാണ്, തീർത്തും എതിരാണ്, സലഫിയത്തിനെതിരാണ്. പക്ഷേ ഷെയ്ഖ് അബ്ബാദിന്റെ തസ്കിയ ഇവരുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ തസ്കിയന്റെ പേരും പറഞ്ഞിട്ട് അവരിൽ നിന്ന് എൽമു സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇവിടെ എന്തിനാണ് മുന്തിക്കേണ്ടത്? അപ്പോ അദ്ദേഹം, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അദ്ദേഹം അവരെ ശക്തമായിട്ട് താക്കീത് കൊടുക്കുകയാണ്. ഇങ്ങനെ അവരുടെ ജീവിതം സലഫിയത്തിനെതിരാണ്, പക്ഷെ വൈന്നമായ തസ്കിയത്തി ഫുലാനി വഫുലാനി, അവരുടെക്കുള്ള ആയുധം എന്താണ്, ഇന്ന ഷെയ്ഖിന്റെ തസ്കിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സലഫിയത്തിനെതിരായിട്ടുള്ള ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്, അവരിൽ നിന്ന് എൽമു സ്വീകരിക്കുന്ന ആളുകളോട് അദ്ദേഹം പറയുന്നു, ഈ തസ്കിയ കൊടുത്ത ആളുകൾ എന്തല്ല, ലൈസു ബിമഅസൂമീന ഫീ തസ്കിയാതിഹിം, അവരാരും മഅസൂമീങ്ങളല്ല. അപ്പൊ അവർ പ്രചരിപ്പിക്കുന്ന ആദർശം സലഫിയത്തിനെതിരാണെങ്കിൽ, അഹ്ലു സുന്നത്തിന്റെ നിലപാടുകൾക്കെതിരാണെങ്കിൽ, അയാളത്തിൽ നിന്ന് എൽമു സ്വീകരിക്കേണ്ട കാര്യമല്ല. ആ തസ്കിയ കൊണ്ട് ഒരു കാര്യമല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫഖദ് യുസക്കൂന ബിന അലാല്ലാഹി റിഹാലി ശഖ്സി, ഒരാളുടെ പുറമേക്ക് കാണുന്ന അഭിനയത്തിനനുസരിച്ച് രീതിക്കനുസരിച്ചിട്ടായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്ന പ്രയോഗം എന്താ പറയുക, അല്ലദി ഖദിയ തമല്ലഖഹും, തമല്ലഖ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള അഭിനയമാണ്. എന്താണ് ഇത്? പ്രകടിപ്പിക്കുക, ഇങ്ങനെ അഭിനയിച്ചിട്ട് ഇത് പ്രകടിപ്പിച്ചിട്ട് വയത്തല്ലാഹുർ ബി അന്നഹു അലാ സലഫിയ, അവൻ സലഫിയാണെന്ന് പ്രകടിപ്പിച്ചിട്ട് വാലാ മൻഹജിൻ സ്വഹീഹിൻ, അവൻ ശരിയായ മൻഹജിലാണ്, ഇത് അഭിനയിച്ചിട്ട് ഇങ്ങനെ തസ്കിയത്ത് നേടുന്ന ആളുകളുണ്ട്. വഹു വയുബുത്തിനു ഖിലാഫിമായ ലഹർ, യഥാർത്ഥത്തിൽ അവന്റെ ലാഹിറായതിനെതിരായിരിക്കും അവന്റെ ഉള്ളിലുള്ളത്. പക്ഷെ അവനെന്ത് അഭിനയിച്ചിട്ട് ഈ രൂപത്തിലുള്ള തസ്കിയകൾ നേടിയിട്ട് ആളുകളെ സലഫിയത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സലഫിയത്തിൽ നിന്ന് തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അവരിൽ നിന്ന് നിങ്ങൾ ഇൽമു സ്വീകരിക്കരുത്. ഈ വഞ്ചകന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഇൽമു മറച്ചക്കലാണ്, അഖീദ മറച്ചക്കലാണ്, മൻഹജ് മറച്ചക്കലാണ്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു, അള്ളാഹുവിന്റെ ഈ ആയത്ത് അവർക്ക് ബാധകമാണ്. എന്നിട്ട് അദ്ദേഹം ഈ ആയത്ത് ഉദ്ധരിക്കുന്നു, ഇന്നല്ലദീനക്തുമുന മാ അൻസൽനാ മിനൽ ബയ്യനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് ഷേഖ് എടുത്തുദ്ധരിക്കുകയാണ്. അതുകൊണ്ട് അവരിൽ ഇതിൽ നിന്ന് പിന്മാറണം എന്ന് ഷേഖ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇവർ യഥാർത്ഥത്തിൽ ആളുകളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഫബഅലുന്നാസ് ലാ തുസക്കീഹി അമാലുഹു വലാ മവാഖിഫഹു വലാ തശ്ഹദു ലഹു ബിഅന്നഹു സലഫി. കാരണം എന്താ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം സലഫിയത്തിലല്ല, അവരുടെ നിലപാടുകൾ സലഫിയത്തിലല്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്, അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ തസ്കിയനെ കാര്യമായിട്ട് അവലംബിക്കുന്നത്. കാരണം എന്താ, ഈ തസ്കിയ അവരുടെ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു ആയുധമായിട്ട് അവരുപയോഗിക്കുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ജീവിതങ്ങളോ അവരുടെ പ്രവർത്തനം അവരുടെ നിലപാടുകളോ എന്താണ്, അത് സലഫിയത്തിന് എതിരാണ്. ഫയൽ ജൗ, ഇത്തരത്തിലുള്ള ചില ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാരുണ്ട്, അവരാണെന്ത് ഫയൽ ജൗ, അഭയം തേടുന്നത്. ഇല ഹാദിഹിൽ വസാ ഇലി ദനിയ, മ്ലേച്ഛമായ വൃത്തികെട്ട ഈ ഏർപ്പാട് അവർ ചെയ്യാണ്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്, ഇങ്ങനെ അഭിനയിച്ചിട്ട് ഹത്താ യഹ്സുലു അല തസ്കിയ, അവർ തസ്കിയത്ത് നേടിയെടുക്കും. വയക്തഫൂ നബി ഹാദ, അവർക്കിത് മതി. വയദ്ഹബൂൻ, എന്നിട്ട് അവര് പോകും. എന്നിട്ട് ആളുകൾ അവർ ശരിയായ സലഫിയത്തിൽ നിന്ന് മൻഹജിൽ നിന്ന് അവർ ജനങ്ങളെ തെറ്റിക്കും. വാന ആറഫ് മിൻ ഹാദ നവൈ കസീർ, ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട്. എനിക്കവരെ കുറിച്ച് അറിയാം. എന്നിട്ട് അദ്ദേഹം അവസാന ഉപദേശം കൊടുക്കുന്നത്, അതുകൊണ്ട് അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ, ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. അവരുടെ അമലുകളും അവരുടെ ഇൽമുമാണ്, അവരുടെ ജീവിതമാണ്, അവരുടെ ശരിയായ മനഹജാണ്, ആദർശമാണ് അവർക്കുള്ള തസ്കിയ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ദീർഘമായിട്ടുള്ള ഉപദേശം ഷെയ്ഖ് റബീഉൽ അഹമ്മദ് കൊടുക്കുകയാണ്. അപ്പോ ഇത് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. അപ്പൊ ഈ രൂപത്തിലാണ് എന്ത് തസ്കിയന്റെ അവസ്ഥ. അപ്പൊ ഇത് പറഞ്ഞിട്ട് ഇത് ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് ചില ആളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ദാ തസ്കിയ ഞങ്ങളെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാടിനെതിരെയിട്ട് അവർ സംസാരിക്കും, അവരുടെ ഹവക്കനുസരിച്ചിട്ട് അവർ വർത്തമാനം പറയും. അപ്പൊ ആ തസ്കിയുണ്ട് കാര്യമല്ല. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഖ്വാൻ മുസ്ലിമൂൻ, അതേപോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത്, അതേപോലെ തന്നെ ആ പറയപ്പെട്ടിട്ടുള്ള വ്യക്തികൾ, അവർക്കൊക്കെ ചില സലഫി പണ്ഡിതന്മാര് തസ്കിയെ കൊടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മൾ അതിൽ ബേജാറാകേണ്ട ഒരു കാര്യമല്ല നടത്തും. അവർക്കെതിരെ ജർഹ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ തസ്കിയക്ക് അവിടെ 5% വിലല്ലേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് ഷെയ്ഖ് റബീഉൽ ഹഫിളഹുല്ല പറഞ്ഞത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ചില പോയിന്റുകൾ കൂടി, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇതേപോലെ തന്നെ പ്രഗത്ഭനായ മറ്റൊരു പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുൽ മുസ്ലിൻ അൽ അബ്ബാദ്. നമ്മൾ നേരത്തെ അദ്ദേഹത്തിന്റെ അതൊന്ന് ഉദ്ധരിച്ചു. അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചു. എന്താണ് ചോദ്യം? ലഖദ് ദറസ്തു ഫീ ബലദി അൽ ഉസൂൽ സലാസ വൽ ഖവാഇദുൽ അർബ വ കശ്ഫുസ് ശുബഹാത്ത് കിതാബ് തൗഹീദ്. ഇതിന്റെ ഓഡിയോ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ചില വാചകങ്ങളെ നമുക്കത് വ്യക്തമല്ല. എന്റെ MP3 ഉണ്ട്. ഇതിൽ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുകയാണ്, എന്ത്, ഞാൻ എന്റെ നാട്ടിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് ഉസൂലു സലാസ, അതേപോലെ ഖവാഇദുൽ അർബ, അതേപോലെ കശ്ഫു ശുബഹാത്ത്, കിതാബു തൗഹീദ്. അതൊക്കെ സലഫി പണ്ഡിതന്മാര് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാണ് ആദ്യം പഠിക്കേണ്ടത്. ചില ആളുകൾക്ക് ഇതിന്റെയൊക്കെ പേര് കേൾക്കുന്നത് തന്നെ അലർജിയാണ്. എന്താ ചെയ്യാ, കിതാബു തൗഹീദ് അതേപോലെ ഉസൂലു സലാസ എന്നുള്ള പേര് കേൾക്കുന്നത് തന്നെ ചില ആളുകൾക്ക് അലർജിയാണ്. ഇപ്പോ ഷെയ്ഖ് ഇബ്നു ബാസിനോടൊക്കെ ചോദിക്കും, അതേപോലെ ഷെയ്ഖ് ഉസൈമീനോടൊക്കെ ചില ചോദ്യങ്ങൾ കാണാം. ഞങ്ങളിങ്ങനെ സലഫികളാണ്, ഇൽമു പഠിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ ഏത് കിതാബ് ആദ്യം പഠിക്കേണ്ടത്? അവർ കൊടുക്കുന്നത് ഇതൊക്കെ ആയിരിക്കും, ഉസൂലു സലാസ, കിതാബു തൗഹീദ്, ഇതൊക്കെ ആദ്യം പഠിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം എന്നിട്ട് ജനങ്ങൾക്കത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് അവരും പറയാറുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, അതേപോലെ വനവാഖിദുൽ ഇസ്ലാം, ഖൈരിഹ, ഇന്നിതൊന്നും പഠിക്കൂല, അതിനോട് എതിരാവും ചെയ്യും. ഈ ഗ്രന്ഥങ്ങളോടൊക്കെ ഒരു തരം പുച്ഛം. എന്നാൽ അദ്ദേഹം ചോദിക്കുന്നത്, ഇതൊക്കെ പഠിച്ച ആളാണ്, ഫഹല്ലി അൻ ഉദരി സഫി ബലദി, എന്റെ നാട്ടിൽ എനിക്ക് ദർസ് നടത്താൻ പറ്റുമോ? ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. വലൗല മതഹസ്സൽ അലാ തസ്കിയ മിൻ അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരുടെ തസ്കിയ ഒന്നും എന്റെ അടുത്തില്ല. അതിന്റെ ചോദ്യം അതാണ്, പണ്ഡിതന്മാരുടെ തസ്കിയ എന്റെ അടുത്തില്ല. പക്ഷെ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാനത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ദർസ് നടത്താൻ പറ്റുമോ? ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം പറയുന്നത്, ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? ഇതൊക്കെ പറയുന്നത് തസ്കിയ നിർബന്ധമാണ്. തസ്കിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുറി വൈദ്യന്മാർ വലസിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ. എല്ലാ രംഗത്തും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, എല്ലാ രംഗത്തും. അപ്പോ നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ്. ഷെയ്ഖ് തന്നെ മറ്റൊരു സ്ഥലത്ത് ഇതേ കാര്യം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ ഗൌരവത്തോടുകൂടി, നിങ്ങൾ ജാഗരൂകരാകണം, നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ജാഗ്രത ഉണ്ടാകണം, കാരണം ഇത് പരലോകത്തിന്റെ വിഷയമാണ് എന്നൊക്കെ ഷെയ്ഖ് തന്നെ വേറെ സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താ, അൽ ഇൻസാനു യഅരിഫു ഖദറ നഫ്സിഹി ഫൈദാ കാന ഇൻദഹു ശൈഉൻ മിനൽ മഅരിഫ യുവദ്ദി അലാ ഖദരി മാ യസ്തതി. അദ്ദേഹം പറയുന്നത്, ഒരാൾക്ക് അയാൾക്ക് എത്രത്തോളം ഇൽമുണ്ട് എന്നുള്ളത് അയാൾക്ക് അറിയാലോ. അപ്പൊ അയാൾക്ക് അതിൽ വ്യക്തമായൊരു ധാരണ ഉണ്ട് എങ്കിൽ അയാൾക്ക് സാധിക്കുന്ന രൂപത്തിൽ അത് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ലാക്കിൻ ഇദാക്കാന ഗൈറു മുത്തഹക്കി മിൻ ലബത്തിൽ ഉമൂരി വമാരിഫത്തിൽ ഹക്കി ഫൈന യുഖ്ഷാലഹി. എന്നാൽ കാര്യങ്ങൾ വ്യക്തമായൊരു ലബത്ത്, ഒരു അയാൾക്ക് വ്യക്തമായ ധാരണകൾ ഇല്ലാത്ത ഒരാളെങ്കിൽ അയാളെ പണി ചെയ്യരുത്. അപ്പൊ ഓരോരുത്തർക്കും അയാൾക്ക് എന്താണ് ഉള്ളത് എന്നുള്ളത് അയാൾക്കറിയാം. എന്നാൽ കാര്യങ്ങൾ വ്യക്തമായി തീയാത്ത ഒരാളാണെങ്കിൽ അയാളെന്ത് ചെയ്യരുത്? അയാള് ഇങ്ങനെ ദർസ് എടുക്കുന്നതിന് അയാള് ഭയപ്പെടണം. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, നീ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഇദാ ഖറഅ്ത ഷുറൂഹഹ, അതിന്റെ ഷറഹുകൾ നീ വായിച്ചിട്ടുള്ളത്, മിൻ അഹ്ലിൽ ഇൽമിൽ ആലിമീന ബിഹ വൽ മുതമക്കിനീന മിൻഹ വലതി ഷുറൂഹഹ മുഫീദ മുഫീദത്തുൻ ഫീഹ ഫാൻത തസ്തഫീദ്, അത് അതിൻ്റെതായ പണ്ഡിതന്മാരിൽ നിന്നാണ്, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്നാണ് നീ അതിന്റെ ഷറഹുകൾ വായിച്ചിട്ടുള്ളതെങ്കിൽ ആ ഷറഹ് നിനക്ക് ഉപകാരപ്പെടും, നിനക്ക് അതിന്റെ ഫായിദ എടുക്കാം. വ മുമക്കിൻ അൻതക്റ അലൈഹിം ഹാദിഹിൽ കുതുബ് വഷുറൂഹ, നിനക്ക് എന്ത് ചെയ്യാ, ഈ ഗ്രന്ഥങ്ങളും അതിന്റെ ഷറഹുകളും നിനക്ക് എന്ത് ചെയ്യാ, അവർക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നത്, എന്നാൽ നിനക്കതിലൊരു സംതൃപ്തി ഇല്ലെങ്കിൽ, അത് കൃത്യമായി നീ പഠിച്ചിട്ടില്ലെങ്കിൽ, കൃത്യമായൊരു ധാരണ നിനക്കില്ലെങ്കിൽ എന്ത് ചെയ്യരുത്? നീ അത് ചെയ്യരുത്. എന്നാൽ ഇതിന്റെ ഷറഹുകൾ, ആ കിതാബുകൾ യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാ, അതിനെപ്പറ്റിയുള്ള ഒരു ഇൽമ് അറിവ് നിനക്കുണ്ടെങ്കിൽ നിനക്കത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ അദ്ദേഹത്തോട് രണ്ടാമത്തെ ചോദ്യം, അഹ്സന അല്ലാഹു ഇലൈക്, അല്ലാഹു താങ്കൾക്ക് ഖൈർ ചെയ്യട്ടെ. ഫി മസ്അലത്തിൻ ഖരീബ മിൻ ഹാദി, മറ്റൊരു ചോദ്യം ഇതിനോടനുബന്ധിച്ച് മറ്റൊരു ചോദ്യം, ഇന്ന് ചില ആളുകൾ ഇങ്ങനെ ദർസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ പറയുന്നു, ഇയാളെ പറ്റി ഇയാൾക്ക് സലഫി പണ്ഡിതന്മാരും തസ്കിയ കൊടുത്തതായിട്ട് ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം, അവർക്ക് ഇങ്ങനെ തസ്കിയൊന്നുമില്ല. ഹൽ നജ്രിസു ഇലൈഹി ഔലാ നജ്രിസ്, ഇവരടുത്ത് ഞങ്ങൾ പോയിട്ട് ഇൽമ് നേടണോ? അതല്ല, ഞങ്ങൾ അവരുടെ അടുത്ത് പോകാതിരിക്കണോ? ഇതാണ് അദ്ദേഹത്തോട് ചോദ്യം. അപ്പൊ അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിനുൽ അബ്ബാദ് ഹഫിളഹുള്ള അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി, ലൈസ ബിലാസിമിൻ അൻ യകൂന കുല്ലു ഇൻസാനിൻ മുസക്ക. ഇങ്ങനെ ഓരോരുത്തർക്കും തസ്കിയ കിട്ടണം എന്നുള്ളത് ലാസിമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലാണ് അദ്ദേഹം മറുപടി കൊടുക്കുന്നത്. ലൈസ ബിലാസിം, അദ്ദേഹത്തിന്റെ ഓഡിയോയിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ലൈസ ബിലാസിം അയക്കൂന കുല്ലു ഇൻസാനിൻ മുസക്ക, ലൈസ ബിലാസിം, അത് നിർബന്ധമല്ല. ലാക്കിനൽ കലാം, ഇവിടെ വിഷയം എന്താണ്? ഹുന കൗനുൽ ഇൻസാനു ഇൻദഹു ഖുദറ വതമക്കുൻ, അയാൾ അതിൽ ശരിക്ക് നിപുണനായിരിക്കണം. കുദറത്തും തമക്കുന്ന്, തമക്കുന്ന് പറഞ്ഞാൽ ഈ മതവിഷയത്തില് പ്രാവീണ്യമുള്ള ആളായിരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അയാൾക്ക് തിരിയുന്നവനായിരിക്കണം. പക്ഷെ അയാൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല ഈ പണ്ഡിതന്മാരുടെ അടുത്തുനിന്ന്. അപ്പൊ അയാൾക്ക് എന്തുണ്ട്? ഇയാളടുത്ത് കുദറത്ത് ഉണ്ടാകണം, തമക്കുനും ഉണ്ടാകണം. അയാൾ അതിന് പ്രാപ്തനായിരിക്കണം ക്ലാസ് എടുക്കാൻ. കുല്ലു നല ഹസീമായ സതി, ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും അവർക്ക് സാധിക്കുന്നതിനനുസരിച്ച് അത് പറഞ്ഞു കൊടുക്കുക വേണ്ടത്. ലൗ ദഹബ്ത ഇലാ അയ്യ ഇൻസാനിൻ മുമക്കിനിൻ മാ തജിദ് ഇൻദഹു തസ്കിയ. ഇങ്ങനെ പ്രാപ്തരായ ആളുകൾ ഉണ്ടാവും, നല്ല പണ്ഡിതന്മാരായിരിക്കും, നല്ല വിവരം ഉണ്ടാവും. ഇങ്ങനെയുള്ള വലിയ കിബാറുകൾ എടുത്തു പോയാലും അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരെന്നൊക്കെ എൽമു സ്വീകരിച്ച ആൾക്കാരുണ്ടാകും. മുമക്കിൻ അതാണ്. എന്നാൽ മാ തജിദ് ഇൻദഹു തസ്കിയ, പക്ഷെ അവന്റെ അടുത്ത് ചിലപ്പോ നീ പറഞ്ഞ തസ്കിയ ഉണ്ടായിക്കൊള്ളണമെന്നല്ല, അത് ആവർത്തിക്കണം. മാ കുല്ലു ഇൻസാൻ ഇൻദഹു തസ്കിയ. ഖദ് യകൂനു റജുലു യബ്ലുഗു മിനൽ ഇൽമി മാ ബലഗ, അങ്ങേറ്റത്തെ ഇൽമു ചില ആളുകൾക്ക് ഉണ്ടാകും. വയുദദ്ദിസ്, അവൻ ദർസ് എടുത്തോണ്ടിരിക്കുന്നുണ്ടാകും. വലൈസ ഇൻദഹു തസ്കിയ, അവന്റെ അടുത്ത് ഈ പറഞ്ഞ തസ്കിയ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മാ ഇൻദഹു തസ്കിയ, മാ ഇൻദഹു ഫുലാൻ സക്ക, ഇന്നാള് അവന് തസ്കിയ കൊടുത്തത് അവന് ഉണ്ടായിരിക്കില്ല. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നത് ലാക്കിനൽ മുഹിം, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? കൗനുൽ ഇൻസാൻ യഅരിഫു ഖദറ നഫ്സിഹി, ഓരോരുത്തർക്കും അവനവന്റെ ഇൽമ എത്ര ഉണ്ട് എന്നുള്ളത് അവനവൻ അറിയണം. അവനതിന് പ്രാപ്തനാണോ അല്ലേ, അവന്റെ ഇൽമ എന്താണ്, അവനതൊക്കെ തിരിയോ? ഫൈദാ കാന ഇൻദഹു ഖുദറ, അവരതിനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ, വയബിനി അലാ കലാമി ഉലമാഇൻ മുഹഖിഖീന വറസായിൽ വശുറൂഹ് മുതഅല്ലഖും ബിൽ മൗദൂഇ യുദജ്ജിസുഹു വയതകല്ലമു ഫീ, അവരിങ്ങനെ മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാരുടെ റിസാല, ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ, അതേപോലെ തന്നെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന ഷറഹുകൾ, ഇതൊക്കെ അവൻ യുദജ്ജിസുഹു വയതകല്ലമു ഫീഹി, ഇതൊക്കെ അവൻ പഠിപ്പിക്കുന്നു, അവൻ ആ വിഷയത്തിൽ ദർസ് എടുത്തുകൊണ്ടിരിക്കുന്നു. വഫ്കൻ ലിമാ ഖാലഹു അശ്ശാരിഹൂന അൽ മുത്തബിറൂന ഫീ ദാലിക, ആ വിഷയത്തിൽ പരിഗണിക്കപ്പെടുന്ന പണ്ഡിതന്മാരുടെ ഷറഹിൽ പറഞ്ഞത് എന്താണോ അതിനനുസരിച്ചിട്ട് അവൻ ദർസ് എടുത്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ അവനത് ചെയ്യാം. അതിന്റെ ദാലിക്കൽ മഖ്സദ്, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പൊ അയാൾക്ക് അതിന് പ്രാപ്തി ഉണ്ട്, അയാൾ അങ്ങനെ ഇൽമു നേടിയ ആളാണ്, നമ്മുടെ ലക്ഷ്യവും അതാണ്. അങ്ങനെയാണെങ്കിൽ അവനത് ചെയ്യാം. ഇതിൽ അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത് വലൈസ ബിലാസിം, നിർബന്ധമല്ല. ഇൻ ഷുഫ്ത അഹദൻ, ഒരാളെ നീ കണ്ടു, യുദ്ധരീസ് അയാൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, ദർസ് എടുത്തുകൊണ്ടിരിക്കുന്നു, തറോ നീ അവന്റെ അടുത്തേക്ക് പോകുന്നു, തസ്അലുഹു, എന്നിട്ട് അവനോട് നീ ചോദിക്കുന്നു, എന്തൊക്കെ തസ്കിയ, എന്റെ അടുത്ത് തസ്കിയ ഉണ്ടോ? ഔമാ എന്തൊക്കെ തസ്കിയ, അതല്ല നിന്റെ അടുത്ത് തസ്കിയൊന്നില്ലേ, അത് ചോദിക്കൽ നിർബന്ധമല്ല എന്ന് ആര് പറയണ? ഷെയ്ഖ് അബ്ദുൽ മുഹ്സിനുൽ അബ്ബാദ് ഹഫിളഹുല്ല അദ്ദേഹം ഇതിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയണേ. അപ്പോ അദ്ദേഹം പറഞ്ഞതിന്റെ ഇതൊക്കെ കിതാബ് തൗഹീദ്, അതേപോലെ തന്നെ വാഖിദുൽ ഇസ്ലാം, ഉസൂലുൽ സലാസ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പോ നമുക്കറിയാം അയാൾക്ക് അതിനുള്ള അയാൾ അതിന് പ്രാപ്തിയുള്ള ആളാണ്. പക്ഷെ അയാളെടുത്ത് ഇന്നൊരു പണ്ഡിതന്റെ തസ്കി എവിടെയെന്ന് ചോദിച്ചാല്, ഷെയ്ഖ് റബി എവിടെ എന്നെ പറ്റി പറഞ്ഞ തസ്കി എവിടെയെന്ന് ചോദിച്ചാൽ എടുത്തെടുത്ത് കൊടുക്കണ്ടാവില്ല. പക്ഷെ അയാൾ ശരിയായ അഹ്ലുസുന്നന്റെ ആദർശം, അഹ്ലുസുന്നന്റെ ഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് നമുക്ക് എൽമ സ്വീകരിക്കാം, അതിന് വിരോധമല്ല എന്നുള്ളത് അദ്ദേഹം ഫത്വ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് അദ്ദേഹം പറഞ്ഞു. ഇനി ഈ വിഷയത്തിൽ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹാദി അൽ ബദ്ഖലി അദ്ദേഹത്തോട് ഈ വിഷയം എടുത്തെടുത്ത് ചോദിച്ചു. ഇതിന്റെ ഓഡിയോ നമുക്ക് ലഭ്യമാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ യുഷ്തറത്തു തസ്കിയ ലി ത്വാലിബിൽ ഇൽമി ഇദ അറാദ അൻ യുഫ്തിയ ഔ യുദ്ദീസ. ഒരാൾക്ക് തസ്കിയ നിർബന്ധമാണോ ഒരു ത്വാലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം? അവൻ ഫത്വ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ അവൻ ദർസ് എടുക്കുന്നവനാണ് എങ്കിൽ അവന് തസ്കിയ നിർബന്ധമാണോ? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ലാബുദ്ധ, നിർബന്ധമാണ്. എന്നിട്ട് ഇമാം മാലിക്കിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദ്ധരണി ഉണ്ടല്ലോ, ആ ഉദ്ധരണി അദ്ദേഹം എടുത്തു കൊടുത്തു. ഇമാം മാലിക്ക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചത് അദ്ദേഹം അതിന് കൊടുത്ത മറുപടി. അപ്പൊ തസ്കിയ നിർബന്ധമാണ്. അത് നമ്മളും പറഞ്ഞു, തസ്കിയ നിർബന്ധം. എന്തിനാ ഈ തസ്കിയ വെക്കുന്നത് അറിയോ? അത് ഷെയ്ഖ് അബ്ബാദ് തന്നെ, ഹഫിളഹുള്ള തന്നെ പറഞ്ഞത് കാണാൻ സാധിക്കും. നമ്മൾ ചോദിക്കുന്ന വിഷയം ദീനിന്റെ കാര്യമാണ്. അപ്പൊ അതിലൂടെ ആയിരിക്കും നമ്മൾ നരകത്തിലെത്തുന്നത് അല്ലെങ്കിൽ സ്വർഗത്തിലെത്തുന്നത്. അപ്പൊ കണ്ട ആളുകളിൽ നിന്നൊക്കെ പോയിട്ട് ഇൽമെടുക്കാൻ പറ്റില്ല, അതിനാണ് ഈ തസ്കിയ വെച്ചത്. അതുകൊണ്ട് നമുക്ക് അവരോട് ചോദിക്കാം, നിങ്ങൾ ആരിൽ നിന്നാണ് ഇൽമെടുക്കുന്നത്, ആരാണ് നിങ്ങളുടെ ഉസ്താദ്, നിങ്ങൾ എവിടെയാണ് പഠിച്ചത്. നമുക്ക് സംശയമുള്ള ഒരാളാണെങ്കിൽ അവരോട് നമുക്കത് ചോദിച്ചിട്ട് ഉറപ്പുവരുത്തിയിട്ട് നമുക്ക് ഇൽമെടുത്താൽ മതി. അപ്പൊ ഇത് ഈ തസ്കിയ നിർബന്ധമാണ് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാല്, ഇന്ന് ഈ വിഷയത്തിൽ ഈ പറഞ്ഞ മുറിവൈദ്യന്മാരുള്ളത് കൊണ്ടാണ്. കാരണം നീണ്ട നാക്കുള്ള ആളുകളൊക്കെ എന്താണ് വയലു പറയുന്ന ആൾക്കാരാണ്, നീണ്ട നാവ് ഉണ്ടായ മതി. ഏതുവരെ എന്ന് ചോദിച്ചാല് ഫസൽ ഗഫൂറിൽ നിന്ന്, ഫലൽ ഗഫൂർ ഖഫൂർ എന്നൊക്കെയാണ് യഥാർത്ഥത്തിലെങ്കിലും അല്ലെ, അതുകൊണ്ട് മലയാളത്തിലാക്കിയാൽ മതി. അയാളടുത്തു നിന്ന് ഇൽമെടുക്കുന്ന കാലാണെന്ന് അയാള് പറഞ്ഞത് ശരിയല്ലേ എന്നുള്ളതാണ് ചില ആൾക്കാർ ചോദിക്കുന്നത്. എന്നിട്ട് മുപ്പര സപ്പോർട്ട് ചെയ്യാന് വേറെ കുറച്ച് മുസ്ലിം നാമധാരികൾ ആൾക്കാരെ എൽമെടുക്കുന്ന കോലാണ് അല്ലെ, മാമുക്കോലിന്റെ അടുത്ത് നിന്ന് എൽമെടുക്കുന്ന കാലം. അവരോടാണ് ഫത്വ ചോദിക്കുന്നത്. ആര്? ഇതിന്റെ ആൾക്കാര്, മീഡിയ. അവരോട് ഫത്വ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് നിങ്ങളെ പറ്റി, നോമ്പിനെ പറ്റി, നോമ്പിന്റെ കാലത്ത് ഷൂട്ടിംഗ് ഉണ്ടാറുണ്ടോ? അവരിൽ നിന്ന് എൽമെടുക്കുന്ന ഒരു കാലം. എന്നിട്ട് അതിന് ന്യായീകരിക്കാന് ഓ ഹിജാബിന്റെ വിഷയത്തിൽ ഉണ്ടായത് നമ്മൾ പിടിച്ചു, ഓ അബ്ദുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഹിജാബിന്റെ വിഷയത്തില്. അപ്പൊ ഇങ്ങനെയുള്ള പിന്നെ എന്താണ്, ഇങ്ങനെ നീണ്ട നാവ് നീണ്ട നാക്കും നല്ല സൗണ്ടുള്ള ആളുകളൊക്കെ ആലിമ്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്നുള്ളത്. അതുകൊണ്ട് ഈ വിഷയം വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കുള്ള ധാരണ നമ്മൾ യഥാർത്ഥത്തിൽ മാറ്റണം. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ആളാരാ, ഏറ്റവും നല്ല മനുഷ്യൻ, ഏത് സംഘടനയുടെ പരിപാടിക്കും പോയിട്ട് അവരുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, അയാളെ പറ്റി ആർക്കും ഒരു കുറ്റം പറയണ്ടാവില്ല, അയാൾ നല്ല മനുഷ്യനാണ്, ഡീസന്റ് ആണെന്നായിരിക്കും അയാളെ പറ്റി പറയാം. അയാൾ ഡീസന്റ് ആണ്, അയാൾക്ക് അയാളെ വർഗീയവാദം, തീവ്രവാദം, ഭീകരവാദം ഒന്നുമില്ല. അയാള് എല്ലാവരുടെ ക്ലാസ്സിനും പോയിട്ട്, അയാളെ ഞങ്ങളെ ക്ലാസ്സിന് പോലുണ്ട്, അയാളെ മറ്റേ ക്ലാസ്സിന് പോലുണ്ട്. അയാൾക്കുള്ള അത് യഥാർത്ഥത്തില് ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ല. അയാൾ ചെയ്യുന്നത് എന്താ, അയാളെ പരലോകത്തെ അയാളെ നഷ്ടപ്പെടുത്തുക ചെയ്യുന്നത്. ഇവരുടെ അടുത്തൊക്കെ പോയിട്ട് അയാളെ ഇൽമു തേടുകയാണ്, ആ കുറേ ക്ലാസ്സിനും പോയിട്ടിരിക്കും, ആ വേദനയും പോവും, മറ്റോടത്തും അയാളുണ്ടാവും. അപ്പൊ അയാളെ യഥാർത്ഥത്തില് അയാളുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അപ്പൊ ഇത് മുൻഗാമികൾ സ്വീകരിച്ച രീതിയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തീവ്രവാദമോ ഭീകരവാദമോ അല്ല, അത് നമ്മുടെ പിന്നെ ദുനിയാവിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും നല്ല ഡോക്ടറെ നമ്മൾ പോയിട്ട് കാണുള്ളൂ എന്നുണ്ടെങ്കിൽ അത് തീവ്രവാദം ഭീകരവാദം അല്ലെങ്കിൽ നമ്മുടെ പരലോകത്തിൽ സ്വർഗം വേണോ നരകം വേണോ എന്ന് തീരുമാനിക്കുന്ന വിഷയം നമുക്ക് തെരഞ്ഞെടുത്തൂടെ? അതെങ്ങനെ ഭീകരവാദവും തീവ്രവാദവും ആകുക? അവൻ ശരിയല്ല, അവൻ കടുംപിടുത്തക്കാരനെന്നാ പറയാം. എന്നിട്ട് ഖുർആനിന് ആയത്തും അതിന് തെളിവാക്കും, അല്ലദീന യസ്തമിഊന അൽഖൗല പറഞ്ഞിട്ട്. അതിന്റെ വ്യാഖ്യാനം അതിൻ്റെതായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എന്താണ് അവിടെ അൽ ഖൗല എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം. എല്ലാ വിദേശത്തുകാരൻ്റെതും പോയി കേൾക്കാനുള്ള തെളിവായിട്ട് ആയത്ത് ഖുർആനിന്ന ആയത്തെ അല്ലദീന യസ്തമിഊന അൽഖൗല എന്നുള്ള ആയത്ത് എല്ലാ വാക്കുകളും ശ്രദ്ധിച്ച് കേൾക്കുക. അതിന്റെ അർത്ഥം എന്താ? എന്ത് വിഡ്ഢിത്തരം പറയുന്ന ആൾക്കാരത്തു നിന്നൊക്കെ പോയി, വിദേഹത്തിന്റെ ആൾക്കാരുണ്ടാവും, കുബൂരികളുണ്ടാകും, അവക്കനുസരിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും, വെറും വായലീങ്ങൾ ഉണ്ടാവും, വെറും ഖത്തീബ്മാരുണ്ടാവും. കേൾക്കാൻ നല്ല സുഖം ഉണ്ടാവും ചില ആൾക്കാരെ പ്രസംഗം ഒക്കെ പറയുന്നതൊക്കെ ഖുറാഫത്തായിരിക്കും. ആയത്തു ഹദീസൊക്കെ ചിലപ്പോൾ ഓതും. അതുകൊണ്ട് കാര്യമുണ്ടോ? ആയത്തു ഹദീസ് ആർക്കും ഓതിയതിനെ വ്യാഖ്യാനിച്ചൂടെ? ഏറ്റവും കൂടുതൽ ആയത്തു ഹദീസ് ഓതുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾ. അതുകൊണ്ട് കാര്യമുണ്ടോ? ഷിയാക്കളെ സ്ഥിതി എന്താ? അപ്പൊ അതുകൊണ്ടാണ് ഈ വിഷയം എന്താണ്, ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണെന്ന് പറയാനുള്ള. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇത് വ്യക്തമായി എത്രത്തോളം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാത്രം എത്രത്തോളം ഫത്വകളാണ് നമ്മൾ വായിച്ചത്. അതുകൊണ്ടാണ് ഇവർ തെസ്കിയ നിർബന്ധമാക്കിയത്. ദുനിയാവിന്റെ വിഷയത്തിലുമില്ലേ? നമ്മൾ ചോദിക്കും അതിന്റെ സർട്ടിഫിക്കറ്റോടെ. ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടറാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് പിന്നെ അത് കുറ്റകരമാണ്, ആൾ അറസ്റ്റ് ചെയ്യും. അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് ഈ തെസ്കിയ. എന്നാൽ ഇപ്പറഞ്ഞ രൂപത്തിൽ പണ്ഡിതന്മാർ നാവുകൊണ്ട് അയാളെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിലും അയാള് കിതാബു തൗഹീദായിരിക്കും, അല്ലെങ്കിൽ ഉസൂൽ സലാസയായിരിക്കും, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ആയിരിക്കും അയാളെ പഠിപ്പിക്കുന്നത്. അയാൾ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതനായിരിക്കും. പക്ഷെ അയാൾ ഇപ്പറഞ്ഞ തസ്കിയ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അയാൾ ഇൽമു സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു തരം വാശിയാണ്. അത് യഥാർത്ഥത്തില് സലഫിയത്തിനെതിരായിട്ടുള്ള നിലപാടാണത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ അദ്ദേഹത്തോട് ഇത് ചോദിച്ചു, ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹാദി അൽ വസ്ഖലി എന്നോട് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു ലാബുദ്ധ നിർബന്ധമാണ്. അപ്പൊ അദ്ദേഹത്തോട് രണ്ടാമത്തെ ചോദ്യം, ബഅദു ഇഖ്വാനിന ഷെയ്ഖുന ഗൈറു മഅറൂഫിൻ ബിഹാദ മസലൻ വബി അന്നഹു ദർസ് വഅരിഫ ബൈന ഇഖ്വാനിഹി ബിൽ അഖീദത്തി സ്വഹീഹ വൽ മനഹജി സലീം. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില സഹോദരങ്ങൾ അവർ ശരിയായ അഖീദ അതേപോലെ തന്നെ ശരിയായ മനഹജ് ആണ് അവർക്കുള്ളത്, അവർ ദർസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് ധാരാളം ഖൈറുകളുണ്ട്. എന്നാൽ വൽ ഉലമാഉ ലാ യഅരിഫുനഹു, കിബാർ ഉലമ അല്ലെങ്കിൽ അങ്ങനെയുള്ള പണ്ഡിതന്മാർക്കൊന്നും ഇല്ല, ലാ യഅരിഫുനഹു, ഇവരെ പരിചയമല്ല. പക്ഷെ അവര് ശരിയായ മനഹജു ശരിയായ അഖീദയാണ് പഠിപ്പിക്കുന്നത്. ഫകൈഫ നസ്തതീഉ അന്ന തഹസ്സല ലഹു അലാ തസ്കിയ ഫീ ഹാദിഹി സൂറ. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവരുടെ തസ്കിയല്ല, പക്ഷെ ശരിയായ അഖീദയും മനഹജാണ് ഇവർക്കുള്ളത്. ഇപ്പറഞ്ഞ തസ്കിയല്ല. അപ്പൊ അദ്ദേഹം അതിന് കൊടുക്കുന്ന വിശദീകരണം നമ്മൾ നേരത്തെ വായിച്ചു തന്നെ. ആര്? ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറഞ്ഞതും, ഷെയ്ഖ് മദ്ഖലി പറഞ്ഞതും, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിളഹുള്ള പറഞ്ഞതും ഒക്കെ തന്നെയാണ് അവർക്ക് ഇദ്ദേഹം കൊടുക്കുന്ന മറുപടി. എന്താ മറുപടി? ഹാദായക്കൂലും വിമസ്ലക്കൽ. ഇത് രണ്ട് രൂപത്തിൽ വരും ഈ തസ്കിയ. ഒന്ന്, അൽ ഇസ്തിഹാറു ബിൽ ഇൽമി വത്തദ്രീസി വൽ ഖുഉദി ലിന്നാസി ഫീ ഹാദൽ ബാബ്. ഈ വിഷയത്തിലെ അയാള് മഷ്ഹൂർ ആയിരിക്കുക, അത് മതി. എന്ത്? അലിഷ്തിഹാറു ബിൽ ഇൽമി വത്തദ്രീസി വൽ ഖുഉദി ലിന്നാസി. ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്, ദർസ് എടുക്കുന്ന ആളാണ്, ഈ പിന്നെ ഇൽമുള്ള ആളാണ്, അതിൽ അയാള് മഷ്ഹൂറാണ്. അയാള് ഇങ്ങനെയുള്ള അഖീദയാണ് അയാൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒന്ന്, ഇതിന്റെ ഒന്നാമത്തെ രീതി. രണ്ട്, അ തസ്കിയ. രണ്ടാമത്തെ രീതി തസ്കിയ. ഫൈദാ ലം യകുൻ മഅറൂഫൻ വലം യകുൻ മുസക്ക ഹാദാ ലം യകുൻ അഹ്ലിൽ ഫത്വ വ മഹ്മാ കാന. എന്നാണ് പറയുന്നത്, ഇയാള് മഅറൂഫ് അല്ലെങ്കിൽ അതേപോലെ തന്നെ പണ്ഡിതന്മാരിൽ നിന്ന് തസ്കിയുള്ള ആളും അല്ലെങ്കിൽ, ലം യകുൻ അഹ്ലൻ ലിൽ ഫത്വ വ മഹ്മാ കാന, ഇയാൾ അത്ര തന്നെ നല്ലവനായിരുന്നാലും ഇയാള് ഫത്വ കൊടുക്കാൻ യോഗ്യനല്ല എന്നുള്ള അദ്ദേഹം പറയുന്നു. അമ്മാ ഇദഷ്തഹറ ബൈനന്നാസി, അത് എടുത്തു പറയുന്നത്. എന്നാൽ അയാള് ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധനാണ്, അറിയപ്പെട്ടവനാണ്. ബിൽ ഇൽമി വബി തഅലീമി വൽ ഇജ്തിഹാദി ഫീ ദാലിക വഉരിഫ ബിഹി. ഇൽമ് പഠിപ്പിച്ചു കൊടുത്ത് തഅലീം നടത്തി ആ വിഷയത്തിൽ അയാള് കഠിനമായി പ്രയത്നിക്കുന്നവനാണ്. അഹ്ലു സുന്നത്തിന്റെ ഗ്രന്ഥങ്ങളാണ് അയാൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ, അതിൽ അയാൾ അറിയപ്പെട്ടവനാണെങ്കിൽ, ഹാദാ കാഫിൻ, അയാൾക്കത് മതി. ഫി അഹ്ലി വലദിഹി, അയാൾ മതിയായവനാണ് അവന്റെ നാട്ടില്, അയാൾ മതി. അപ്പോ ഇത് രണ്ട് രൂപത്തിൽ വരും എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശരിക്ക് ആ പറഞ്ഞ രൂപത്തിലുള്ള തസക്കിയ അല്ലെങ്കിൽ മഅറൂഫ് ആയിരിക്കണം. പക്ഷെ അത് രണ്ടുമില്ല. പക്ഷെ അയാൾ എന്താണ്? ശരിയായ അഖീദയും മനഹജും പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ അയാൾ അറിയപ്പെട്ടവനാണ്, ആലിമായിട്ട് അറിയപ്പെട്ടവനാണ് എങ്കിൽ അയാൾ മതി. എന്നിട്ട് അവ വീണ്ടും ചോദിച്ചു, ഹസ്സായിൽ ഹുവലൈസ ലഹു തസ്കിയ ഹത്താ ഫി മസ്അലത്ത് തദ്രീസി ലൈസ ഇൻദഹു തസ്കിയ മിൻ അഹ്ലിൽ ഇൽമി ഫി തദ്രീസി അസ്ലൻ. ബേസിക് ആയിട്ട് തന്നെ ഇയാൾക്ക് എന്തല്ല? തസ്കിയ അല്ല. അഹ്ലിൽ ഇൽമിപ്പെട്ട ആരുടെയും തസ്കിയ ഇയാൾക്കില്ല. അപ്പൊ ഷെയ്ഖിന്റെ മറുപടി വീണ്ടും, മാ യൂഖദ് ഇല്ല അമ്മൻ ഒരിഫ, അറിയപ്പെട്ട ആളുകളിൽ നിന്നല്ലാതെ ഇൽമ് സ്വീകരിക്കരുത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ മഷൂറായ ആളിൽ നിന്നല്ലാതെ. ഔ ഷഹിദ ലഹു അഹ്ലുൽ ഇൽമി ബിദാലിക, അല്ലെങ്കിൽ അഹ്ലിൽപ്പെട്ട ആളുകൾ അവനെ പറ്റി ഒക്കെ പറഞ്ഞിരിക്കണം. ഹാദാ ലാ ബുദ്ദ മിൻഹു, അത് നിർബന്ധമാണ്. രണ്ടാമതായിട്ട് പറഞ്ഞു, വീണ്ടും ചോദ്യം, ലൗ ഉരിഫ, ഒരാൾ അറിയപ്പെട്ടവനാണ്, വസ്തഹറ, അയാള് മഷൂറുമാണ്, ബി തദരീസിൽ മനഹജ് സലഫ്, സലഫുകളുടെ മനഹജ് പഠിപ്പിക്കുന്നതിൽ, എന്നാൽ വലം യഅ്ഇഫുഹു അഹദു മിനൽ ഉലമായി, ഉലമാക്കളിൽ ആർക്കും ദേഹത്തെ അറിയില്ല, എന്നാൽ അയാൾ മഅറൂഫാണ്, അയാൾ ശരിയായ മനഹജ് പഠിപ്പിക്കുന്ന ആളാണ്, അയാളെ മഷൂറാണ്. പക്ഷേ വലിയ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ ചിലപ്പോ ഇന്ന ആളാരാണ്, അവർക്ക് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല. അങ്ങനെയാണെങ്കിൽ യുദറസ് യാ ഷെയ്ഖ്, അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണോ? ഷെയ്ഖ് പറയുന്നു, നാം അതെ. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇഷ്തിഹാർ എന്ത്, അൽ ഇഷ്തിഹാർ യഖ്സദൂന ബിഹി അൽ ഇഷ്തിഹാർ ഫിൽ ഖുത്ർ അല്ലദി ഹുവ ഫീഹി യഷ്ഹദു ലഹു അന്നാസ് ബിൽ ഇൽമി വൽ മഅരിഫ വഇദാ ശഅദ ലക ബൈനഹും വദാ അയക്ഫി. അത് മതി, എന്ത്, അയാളങ്ങനെ ശരിയായ മനഹജും ശരിയായ അഹ്ലു സുന്നത്തിന്റെ ആദർശവുമാണ് അയാൾ പ്രചരിപ്പിക്കുന്നത്. അയാൾ ആ നാട്ടിൽ അയാൾ അതിൽ പ്രസിദ്ധനാണ്. യഷ്ഹദു ലഹു അന്നാസു, ജനങ്ങൾ അയാളെ ആ രൂപത്തിൽ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതും. ബിൽ ഇൽമി വൽ മഅരിഫ, ആ വിഷയത്തിലുള്ള ഇൽമ അയാൾക്കുണ്ട്, അറിവ് അയാൾക്കുണ്ട്. വൈദാ ഷാദാലിക ബൈനഹും, അത് അവർക്കിടയിൽ പ്രചരിച്ചിട്ടുണ്ട്. വദാ, അത് പ്രസിദ്ധമാണ്. യക്ഫി, എങ്കിൽ അത് മതി. ഒരു പണ്ഡിതന്റെ അടുത്ത് നിന്നുള്ള തസ്കിയതാന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ ആ നസ്സായിട്ടുള്ള തസ്കിയ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അയാൾക്ക് അത് മതി എന്നുള്ളതാണ് ഷെയ്ഖ് കൊടുക്കുന്ന മറുപടി. അപ്പൊ ഇത് ഏതാണ്ട് എല്ലാ സലഫി പണ്ഡിതന്മാരും ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്തിനാണ് ഈ തസ്കിയ നിർബന്ധമാക്കിയത്? അത് മജ്ഹൂലാണെങ്കിൽ അയാളുടെ നിന്ന് ഇൽമു സ്വീകരിച്ചാൽ ചിലപ്പോൾ എന്താവും പ്രശ്നം, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മജ്ഹൂലാണെങ്കിൽ എന്ത് ചെയ്യുക? അയാളോട് പോയിട്ട് ചോദിക്കുക. കാരണം എന്താ, നമ്മൾ ഇൽമാണ് സ്വീകരിക്കുന്നത്, നമ്മൾ അമൽ ചെയ്യാനാണ്, നമ്മളെ പരലോകത്ത് രക്ഷ കിട്ടുന്നതിനുള്ള ഒരു കാര്യമാണ് നമ്മൾ അയാളിൽ നിന്ന് സ്വീകരിക്കുന്നത്. ഇത് വെറുതെ പോയിട്ട് സമയം വേസ്റ്റ് ആക്കാൻ വേണ്ടിട്ട് നമ്മൾ എവിടെയും പോയിട്ട് ഇരിക്കൂലല്ലോ. ഇത് ഹയറാണ്, അതിന് പുണ്യുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ ഇൽമ് നമ്മൾ നേടുന്നത്, അതിന്റെ സഹസിൽ പോയിട്ട് നമ്മൾ ഇരിക്കുന്നതും. അപ്പൊ ആള് മജ്ഹൂലാണെങ്കിൽ അയാളത്തിൽ നിന്ന് ഇൽമ് സ്വീകരിക്കുന്നത് പ്രശ്നമാണ്. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ അയാൾ ആരാണെന്നുള്ളത് തിരിയില്ല, അയാളെ യോഗ്യത എന്താണ്, അയാളതിൽ അടിസ്ഥാനപരമായ യോഗ്യത ഉള്ള ആളാണോ അല്ലേ എന്നുള്ളതാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ട് രൂപത്തിലും സംഭവിക്കാം. ചില ആൾക്കാർ നല്ല വാചക സാമർഥ്യം ഉണ്ടാവും, നല്ലതുണ്ടാവും, പക്ഷെ അഹ്ലുൽ ബിദ്അത്തിന്റെ ആളോ അല്ലെങ്കിൽ ശരിയായ സലഫിയത്ത് ഇല്ലാത്ത ആളുകളോ ആയിരിക്കും. അപ്പൊ അവരിൽ നിന്ന് സ്വീകരിച്ചാൽ അത് പ്രശ്നമായിരിക്കും. നേരെ തിരിച്ചുണ്ടാകാം, തസ്കീന്റെ എല്ലാ ഇതുണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ എന്തായിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും ആള്. ആള് പ്രചരിപ്പിക്കുന്നൊക്കെ സലഫിയത്തിനെതിരായ ആദർശങ്ങളും ആകാം. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്കാണ് അപകടം സംഭവിക്കുന്നത്. അപ്പോ ഇത് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്, ആരിൽ നിന്നാണ് ഇൽമ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത്. ഇത് എല്ലാറ്റിനും ബാധകമാണ്. നമ്മൾ കാസറ്റുകൾ കേൾക്കുകയാണെങ്കിലും നേരത്തെ നമ്മൾ വായിച്ചു ഷെയ്ഖ് വാസമോലിന്റേത്, അതേപോലെ തന്നെ അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് നമ്മൾ വായിച്ചു. ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇൽമ് സ്വീകരിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഇന്റർനെറ്റിൽ കയറിയിട്ട് ഇൽമ് സ്വീകരിക്കുകയാണെങ്കിലും അതൊക്കെ പിന്നെ ഉപയോഗപ്പെടുത്താനേ അത് പറ്റുള്ളൂ. കാരണം ഇത് തിരിയാത്ത ആളുകൾക്ക് അതെന്താന്നുള്ളത് മനസ്സിലാവില്ല. ചില ആളുകൾ കണ്ടിട്ടില്ലേ, ആയിഷ റളിയല്ലാഹുവിനെ പറ്റി ചില സൈറ്റിൽ പോയിട്ട് വായിച്ചിട്ട് ആകെ ഉസ്വാസായിട്ട് അവസാനം കാഫിറായി പോയ ആൾക്കാർ വരെയുണ്ട്. കാരണം ആയിഷ റളിയല്ലാഹുവിന്റെ നബി 9-ാം വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് വായിക്കുന്നത് ഇവനത് ശരിയാണോ തെറ്റാണോ എന്താന്നുള്ളത് അറിയില്ലല്ലോ. അപ്പൊ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരുക്കി വെച്ചാൽ നല്ല പേരായിരിക്കും അല്ലെ, മനജു സലഫ് അല്ലെങ്കിൽ അൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈറ്റായിരിക്കും, ഇവനത് തിരിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ആകെ ഒസ്വാസായി ആകെ തല തിരിഞ്ഞ് കാഫിറായി പോയ ആൾക്കാർ എത്ര ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ പല വിഷയങ്ങളിൽ, അഖീദാ വിഷയങ്ങളിൽ, അള്ളാഹിന്റെ അസ്മാകൾ സിഫാത്തുകളുടെ വിഷയത്തിൽ. അപ്പോ ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അധികവും ഷിയാക്കളുടെ സൈറ്റ് ആയിരിക്കും. അവിടെ അഹമ്മദ് ഉണ്ടാവും, ബിസ്മി ഉണ്ടാവും, സ്വലാത്ത് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് അവരുടെ ഒരു തന്ത്രമാണ്. അപ്പൊ ഇത് വായിക്കുന്നവൻ അറിയില്ല എന്ത് ഈ പറയുന്നത് തെറ്റാണോ, ഇത് എഴുതി വെച്ചിരിക്കുന്നത് ശരിയാണോ, അതറിയില്ല. അപ്പൊ എന്താവും, അത് വായിച്ചിട്ട് അവന് ലാലത്തേക്ക് എത്തിപ്പെടും. അതേപോലെ തന്നെ പ്രസംഗങ്ങൾ കേട്ടാലും അങ്ങനെ തന്നെ. അപ്പൊ ശരിയായ മനോജും അക്കീദയും ഒക്കെ ഉള്ള സെൽഫിയൊക്കെ ഉള്ള ആളുകൾ തന്നെ ചില ആളുകളുടെ ക്ലാസ്സിന് പോയിട്ടിരിക്കും, നല്ല പ്രസംഗമായിരിക്കും, ഉഗ്രം പ്രസംഗമായിരിക്കും. നമ്മളെ രക്തമൊക്കെ തളച്ചിട്ട് ചൂടായി, നമുക്ക് ഈമാനൊക്കെ ഒന്നിട്ട് വർദ്ധിച്ച് ആകെ നമ്മളുടെ അജബായി ഇനി നന്നാണെന്നൊക്കെ തോന്നും, പക്ഷെ എന്തായിരിക്കും ഒക്കെ സലഫിയത്തിന് എതിരായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇളകിളക്കുന്നത്. അങ്ങനെ നല്ല ദുർഗമായിട്ട് പ്രസംഗിക്കുന്ന ആൾക്കാർ നമ്മളെ സംസാരിക്കുന്നത് എന്തായിരിക്കും? ഹവക്കനുസരിച്ചിട്ടായിരിക്കും. പക്ഷെ ഈ പറയുന്നത് തെറ്റാണോ അല്ല ശരിയാണോ അത് മനസ്സിലാക്കാനുള്ള എൽമു ഈ കേൾക്കുന്നവന് വേണ്ടേ? അപ്പൊ എന്തായി അവരിൽ നിന്ന് ആ എൽമു അയാൾ സ്വീകരിക്കുകയാണ്. അപ്പൊ ആ ക്ലാസ് എടുക്കുന്ന ആൾ ശരിയായ മനോജിലും ശരിയായ സലഫിയത്തിലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? വേണേ അയാളിൽ നിന്ന് എൽമെടുത്തിട്ട് അയാൾ നിലത്ത് പോവാണ്. അപ്പൊ അയാളെ പേര് ചോദിക്കണം, എന്റെ ഒരാള് എന്റെ പള്ളിയിൽ ക്ലാസ് എടുക്കുന്ന ഒരാളുണ്ട്, എന്റെ സ്ഥലത്തുള്ളവര് ഖത്തീമുണ്ട്, വാസയിങ്ങുണ്ട്, പ്രസംഗിക്കുന്ന കുത്തുപാറയുന്ന ആളുണ്ട്, അല്ലെങ്കിൽ വണ്ടിതനുണ്ട്, അയാളെ സ്ഥിതി എന്താന്നുള്ളത് ചോദിച്ചറിയണം. അതാ ചോദിച്ചറിയേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ പരലോകത്തിന്റെ ആവശ്യമാണ്. ഇല്ലെങ്കിലോ അവൻ അതിലൂടെ തലാലത്തേക്കെത്തും, ഈ വിശ്വ അഖീദ തന്നെ മാറിപ്പോകുന്ന സ്ഥിതികളുണ്ട്. അങ്ങനെ എത്ര ആളുകൾ ചേകന്നൂർ ആയത്തു ഹദീസ് തന്നെയാണല്ലോ ഓതുന്നത്, എല്ലാവർക്കും അതുള്ളത് ആയത്തു ഹദീസാണ്. അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള എൽമു നമുക്ക് ഉണ്ടാവില്ല. ചില ആൾക്കാരുടെ വിശദീകരണം കേട്ടാൽ അതിങ്ങനെ അങ്ങോട്ട് ശരിയാണെന്നുള്ളതാണ് തോന്നുന്നത്, അങ്ങനെയാണ് ശരിയാന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോ ഏത് വിഷയത്തിലാണെങ്കിലും, അഖീദ വിഷയത്തിലാണെങ്കിലും അതല്ലാത്ത വിഷയത്തിലൊക്കെ ആണെങ്കിലും, അപ്പോ ചില തീവ്രവാദ ക്ലാസ്സുകളൊക്കെ കേട്ടാല് നമുക്ക് നാളെ തന്നെ AK-47 എടുത്തിട്ട് വിട്ട് ഇവരൊക്കെ കൊല്ലണം എന്നുള്ള നമ്മൾ അത്രത്തോളം ആവേശം നമുക്കുണ്ടാവും. കാരണം ആയത്തോ ദിവസമൊക്കെ അപ്പൊ അവരുടെ നിലമ സ്വീകരിച്ചാല് ആയുധം എടുക്കേണ്ടത് ഏത് സന്ദർഭത്തിലാ? അതിനതിന്റേതായ നിയമങ്ങളും ഷുറൂത്തുകളും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ആയുധം എടുക്കാൻ പാടുള്ളൂ. അതല്ല ഞാൻ ആയുധം എടുത്താല് അത് തെറ്റാണ്, ഇസ്ലാമിനെതിരാണ്, ചെയ്യാൻ പാടില്ല. അത് കേൾക്കുന്ന ആളിനെ അറിയോ? അല്ല, അവനാകെ ആവേശം കയറിയിട്ട് തീവ്രവാദിയായിട്ട് മാറണം, അവന്റെ ജീവിതം നശിക്കണം. ഇങ്ങനെ അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമാണ്. അത് കാസറ്റ് കേൾക്കുകയാണെങ്കിലും, അത് സൈറ്റ് നോക്കുകയാണെങ്കിലും, ഒരാളുടെ പ്രസംഗം നേർക്കുനേരം കേൾക്കുകയാണെങ്കിലും, അപ്പൊ നോക്കേണ്ടത് എന്താണ്? അയാളുടെ മനഹജ് എന്താണ്, അയാളെ അഖീദ എന്താണ്, അയാളെ പഠിപ്പിക്കുന്നത് എന്താണ്, അത് നോക്കേണ്ടത്. അവരിൽ നിന്ന് നമുക്ക് എൽമ് സ്വീകരിക്കാം. ഇനി ഇതിലൊരു വിഷയം കൂടി നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ട് ഈ വിഷയം തൽക്കാലത്തിൽ നമ്മൾ ഇത് അവസാനിപ്പിക്കും. ഇനിയിൽ പറയാനുള്ളത് ഹവന്റെ ആളുകൾ, അതേപോലെ തന്നെ മുബുത്തദീങ്ങൾ, വിദേയത്തിന്റെ ആളുകൾ, അവരത് കേൾക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുകൂടി നമ്മളിതിന് മനസ്സിലാക്കേണ്ട, കാരണം നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള അത് ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്. അപ്പൊ അതിൽ മുൻഗാമികളുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, യഥാർത്ഥ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള തോഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും സലഫു സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇൽമു സ്വീകരിക്കാനും ആ ഇൽമനുസരിച്ച് ജീവിക്കുവാനുമുള്ള തോഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാർത്ഥ മനഹജിലും തൗഹീദിലും അഖീദയിലും അടിയുറച്ച് നിലനിന്ന് യഥാർത്ഥ സ്വാലിഹീങ്ങളായി മരിച്ചു പോകാനുള്ള തോഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഅ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മാനസികമായ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.